മിസ്രൈമരെ മരുഭൂമിയിൽ സകലവിധ ബാധകളാലും ബാധിച്ച ദൈവം ഇതുതന്നെ. ഫെലിസ്തരെ, ധൈര്യം പൂണ്ട് പുരുഷത്വം കാണിപ്പീൻ. എബ്രായർ നിങ്ങൾക്ക് ദാസന്മാരായിരുന്നതുപോലെ നിങ്ങൾ അവർക്കാകരുത്, പുരുഷത്വം കാണിച്ചു പൊരുതുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഫെലിസ്തീയർ പട തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തോറ്റു. ഓരോരുത്തൻ താൻ താന്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേലിൽ 30,000 കാലാൾ വീണുപോകത്തക്കവണ്ണം ഒരു മഹാസംഹാരമുണ്ടായി. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു. ഏലിയുടെ രണ്ട് പുത്രന്മാരായ ഹൊഫ്നിയും ഫീനഹാസും പട്ടുപോയി. പോർക്കളത്തിൽ നിന്ന് ഒരു ബെന്യാമീനിയൻ വസ്ത്രം കീറിയും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് ഓടി വന്ന് തന്നെ ഷീലോവിൽ വന്നു. അവൻ വരുമ്പോൾ ഏലി നോക്കിക്കൊണ്ട് വഴിയരികെ തന്റെ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകത്തെക്കുറിച്ച് അവന്റെ ഹൃദയം വ്യാകുലപ്പെട്ടിരുന്നു. ആ മനുഷ്യൻ പട്ടണത്തിലെത്തി വസ്തുത പറഞ്ഞപ്പോൾ പട്ടണത്തിലെല്ലാം നിലവിളിയായി. ഏലി നിലവിളി കേട്ടപ്പോൾ ഈ ആരവം എന്തെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ബദ്ധപ്പെട്ടു വന്ന് ഏലിയോടും അറിയിച്ചു. ഏലിയോ 98 വയസ്സുള്ളവനും കാണാൻ വഹിയാതെ വണ്ണ കണ്ണുമങ്ങിയവനുമായിരുന്നു. ആ മനുഷ്യൻ ഏലിയോടെ, ഞാൻ പോർക്കളത്തിൽ നിന്നും വന്നവനാകുന്നു, ഇന്ന് തന്നെ ഞാൻ പോർക്കളത്തിൽ നിന്നും ഓടിപ്പോന്നു എന്ന് പറഞ്ഞു. വർത്തമാനം എന്താകുന്നു മകനെ എന്നവൻ ചോദിച്ചു. അതിന് ആ ദൂതൻ, ഇസ്രായേൽ ഫെലിസ്റ്റരുടെ മുമ്പിൽ തോറ്റോടി, ജനത്തിൽ ഒരു മഹാസംഹാരമുണ്ടായി, നിന്റെ രണ്ടു പുത്രന്മാരായ ഹൊഫ്നിയും ഫീനഹാസും പട്ടുപോയി, ദൈവത്തിന്റെ പെട്ടകവും പിടിപെട്ടുപോയി എന്ന് പറഞ്ഞു. അവൻ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതിക്കൽ ആസനത്തിൽ നിന്നും പിറകോട്ടു വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു. അവൻ വൃദ്ധനും സ്ഥുലിച്ചവനുമായിരുന്നു. അവൻ 40 ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. എന്നാൽ അവന്റെ മരുമകൾ ഫീനഹാസിന്റെ ഭാര്യ പ്രസവമടുത്ത ഗർഭിണിയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോയതും അമ്മാവിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾക്ക് പ്രസവവേദന തുടങ്ങി. അവൾ നിലത്തു വീണ് പ്രസവിച്ചു. അവൾ മരിപ്പാറായപ്പോൾ അരികെ നിന്ന സ്ത്രീകൾ അവളോട്, ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവൾ ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോക കൊണ്ട് അമ്മാവിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയിപ്പോയി എന്ന് പറഞ്ഞ് അവൾ ആ കുഞ്ഞിനെ ഈഖാബോദ് എന്ന് പേരിട്ടു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോക കൊണ്ട് മഹത്വം ഇസ്രായേൽ നിന്നും പോയിപ്പോയി എന്ന് അവൾ പറഞ്ഞു. 1 Samuel 5 ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് അതിനെ ഏബൻ ഏസറിൽ നിന്നും അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് ദാഗോന്റെ അരികെ വെച്ചു. പിറ്റേന്നാൾ രാവിലെ അസ്തോദ്യർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കവിണു വീണ് കിടക്കുന്നത് കണ്ടു. അവർ ദാഗോനെ എടുത്ത് വീണ്ടും അവന്റെ സ്ഥാനത്ത് നിർത്തി. പിറ്റേന്നാൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കവിണു വീണ് കിടക്കുന്നത് കണ്ടു. ദാഗോന്റെ തലയും അവന്റെ കൈപ്പത്തികളും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞു കിടന്നു. ദാഗോന്റെ ഉടൽ മാത്രം ശേഷിച്ചിരുന്നു. അതുകൊണ്ട് ദാഗോന്റെ പുരോഹിതന്മാരും ദാഗോന്റെ ക്ഷേത്രത്തിൽ കടക്കുന്നവരും അസ്തോദിൽ ദാഗോന്റെ ഉമ്മരപ്പടിമേൽ ഇന്നും ചവിട്ടുമാറില്ല. എന്നാൽ യഹോവയുടെ കൈ അസ്തോദ്യരുടെ മേൽ ഭാരമായിരുന്നു. അവൻ അവരെ ശൂന്യമാക്കി അസ്തോദിലും അതിന്റെ അതിരുകളിലുമുള്ളവരെ മൂലരോഗത്താൽ ബാധിച്ചു. അങ്ങനെ ഭവിച്ചത് അസ്തോദ്യർ കണ്ടിട്ട് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കൽ ഇരിക്കരുത്, അവന്റെ കൈ നമ്മുടെ മേലും നമ്മുടെ ദേവനായ ദാഗോന്റെ മേലും കഠിനമായിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവർ ആളയച്ച് ഫെലിസ്ത്യരുടെ സകല പ്രഭുക്കന്മാരെയും വിളിച്ചുകൂട്ടി, ഇസ്രായേലരുടെ ദൈവത്തിന്റെ പെട്ടകം സംബന്ധിച്ച് നാം എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചു. അതിന് അവർ, ഇസ്രായേലരുടെ ദൈവത്തിന്റെ പെട്ടകം ഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇസ്രായേലരുടെ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുപോയി. അവർ അത് കൊണ്ടുചെന്ന ശേഷം ഏറ്റവും വലിയൊരു പരിഭ്രമം ഉണ്ടാകത്തക്കവണ്ണം യഹോവയുടെ കൈ ആ പട്ടണത്തിനും വിരോധമായി തീർന്നു. അവൻ ആ പട്ടണക്കാരെ അബാലവൃദ്ധം ബാധിച്ചു. അവർക്കും മൂലരോഗം തുടങ്ങി. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ പെട്ടകം എക്രോണിലേക്ക് കൊടുത്തയച്ചു. ദൈവത്തിന്റെ പെട്ടകം എക്രോണിൽ എത്തിയപ്പോൾ എക്രോന്യർ നമ്മെയും നമുക്കുള്ളവരെയും കൊല്ലുവാൻ അവർ ഇസ്രായേലരുടെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അവർ ആളയച്ച് ഫെലിസ്തരുടെ സകല പ്രഭുക്കന്മാരെയും കൂട്ടിവരുത്തി. ഇസ്രായേലരുടെ ദൈവത്തിന്റെ പെട്ടകം നമ്മെയും നമ്മുടെ ജനത്തെയും കൊല്ലാതിരിക്കേണ്ടതിന് അതിനെ വിട്ടയച്ചു കളയണം, അത് വീണ്ടും അതിന്റെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. ആ പട്ടണത്തിലെങ്ങും മരണകരമായ പരിഭ്രമമുണ്ടായി. ദൈവത്തിന്റെ കൈ അവിടെയും അതിഭാരമായിരുന്നു. മരിക്കാതിരുന്നവർ മൂലരോഗത്താൽ ബാധിതരായി. പട്ടണത്തിലെ നിലവിളി ആകാശത്തിൽ കയറി. 6:1 യഹോവയുടെ പെട്ടകം 7 ഫെലിസ്തദേശത്തായിരുന്നു. എന്നാൽ ഫെലിസ്തർ പുരോഹിതന്മാരെയും പ്രശ്നക്കാരെയും വരുത്തി, നാം യഹോവയുടെ പെട്ടകം സംബന്ധിച്ച് എന്തു ചെയ്യേണ്ടു? അതിനെ അതിന്റെ സ്ഥലത്തേക്ക് വിട്ടയക്കേണ്ടത് എങ്ങനെ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുവീനെന്ന് ചോദിച്ചു. അതിന് അവർ, നിങ്ങൾ ഇസ്രായേലരുടെ ദൈവത്തിന്റെ പെട്ടകം വിട്ടയക്കുന്നു എങ്കിൽ വെറുതെ അയക്കാതെ ഒരു പ്രായശ്ചിത്തവും അവന് കൊടുത്തയക്കണം. അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വരും. അവന്റെ കൈ നിങ്ങളെ വിട്ട് നീങ്ങാതെ ഇരിക്കുന്നത് എന്ത് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവന് കൊടുത്തയക്കേണ്ടുന്ന പ്രായശ്ചിത്തം എന്ത് എന്ന് ചോദിച്ചതിന് അവർ പറഞ്ഞത്, ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ എണ്ണത്തിന് ഒത്തവണ്ണം പൊന്നുകൊണ്ട് 5 പൊന്നുകൊണ്ട് 5 തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധയല്ലോ ഉണ്ടായിരുന്നത്? ആകയാൽ നിങ്ങൾ നിങ്ങളുടെ മൂലക്കുരുവിന്റെയും നിങ്ങളുടെ ദേശത്തെ ശൂന്യമാക്കുന്ന എലിയുടെയും പ്രതിമകൾ ഉണ്ടാക്കി ഇസ്രായേലരുടെ ദൈവത്തിന് തിരുമൂൽ കാഴ്ച വെക്കണം. പക്ഷേ അവൻ തന്റെ കൈ നിങ്ങളുടെ മേൽ നിന്നും നിങ്ങളുടെ ദേവന്മാരുടെ മേൽ നിന്നും നിങ്ങളുടെ ദേശത്തിന്മേൽ നിന്നും നീക്കും. മിസ്രയീമ്യരും ഫറവോനും തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് എന്തിന്? അവരുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിച്ച ശേഷമല്ലയോ അവർ അവരെ വിട്ടയക്കുകയും അവർ പോകുകയും ചെയ്തത്? ആയാൽ നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി നുഖം വെച്ചിട്ടില്ലാത്ത കറവുള്ള 2 കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ അവയുടെ അടുക്കൽ നിന്നും വീട്ടിൽ മടക്കി കൊണ്ടുപോകുവീൻ. പിന്നെ യഹോവയുടെ പെട്ടകമെടുത്ത് വണ്ടിയിൽ വെപ്പീൻ. നിങ്ങൾ അവന് പ്രായശ്ചിത്തമായി കൊടുത്തയക്കുന്ന പൊന്നുരുപ്പടികളും ഒരു ചെല്ലത്തിൽ അതിനരികെ വെച്ച് അത് തനിച്ചു പോകുവാൻ വിടുവീൻ. പിന്നെ നോക്കുവീൻ, അതെ, ബേത്ത് ഷേമേശിലേക്കുള്ള വഴിയായി സ്വദേശത്തേക്ക് പോകുന്നു എങ്കിൽ അവൻ തന്നെയാകുന്നു നമുക്ക് ഈ വലിയ അനർത്ഥം വരുത്തിയത്. അല്ലെങ്കിൽ നമ്മെ ബാധിച്ചത് അവന്റെ കൈയല്ല, യാദൃശ്ചയാ നമുക്ക് ഭവിച്ചതത്രയെന്ന് അറിഞ്ഞുകൊള്ളുക. അവർ അങ്ങനെ തന്നെ ചെയ്തു. കറവുള്ള 2 വരുത്തി വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ വീട്ടിലിട്ട് അടച്ചു. പിന്നെ അവർ യഹോവയുടെ പെട്ടകവും പൊന്നുകൊണ്ടുള്ള എലികളും മൂല കുരുവിന്റെ പ്രതിമകളും ഇട്ടിരുന്ന ചെല്ലവും വണ്ടിയിൽ വെച്ചു. ആ പശുക്കൾ നേരെ ബേത്ത്ശേമെശിലേക്കുള്ള വഴിക്ക് പോയി. അവ കരഞ്ഞുകൊണ്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടെ തന്നെ പോയി. ഫെലിസ്ത പ്രഭുക്കന്മാരും ബേത്ത്ശേമെശിന്റെ അതിർ വരെ പിന്നാലെ ചെന്നു. അന്നേരം ബേത്ത്ശേമെശിയർ താഴ്വരയിൽ കോതമ്പ് കൊയ്യുകയായിരുന്നു. അവർ തല ഉയർത്തി പെട്ടകം കണ്ടു. കണ്ടിട്ട് സന്തോഷിച്ചു. വണ്ടി ബേത്ത്ശേമെശിനായ യോശുവയുടെ വയലിൽ വന്നു നിന്നു. അവിടെ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. അവർ വണ്ടിയുടെ മരം വെട്ടിക്കീറി പശുക്കളെ യഹോവയ്ക്ക് ഹോമയാഗം കഴിച്ചു. ലേവ്യർ യഹോവയുടെ പെട്ടകവും പൊന്നുരുപ്പടികൾ ഉള്ള ചെല്ലവും ഇറക്കി ആ വലിയ കല്ലിന്മേൽ വെച്ചു. ബേശമേശ്വർ അന്ന് യഹോവയ്ക്ക് ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും അർപ്പിച്ചു. ഫെലിസ്ത്ര പ്രഭുക്കന്മാർ ഐവരും ഇത് കണ്ട ശേഷം അന്ന് തന്നെ എക്രോനിലേക്ക് മടങ്ങിപ്പോയി. ഫെലിസ്ത്യർ യഹോവയ്ക്ക് പ്രായശ്ചിത്തമായി കൊടുത്തയച്ച പൊന്നുകൊണ്ടുള്ള മൂലക്കുരുക്കൾ അസ്തോദിന്റെ പേർക്ക് 1, ഗസ്സയുടെ പേർക്ക് 1, അസ്കലോന്റെ പേർക്ക് 1, ഗത്തിന്റെ പേർക്ക് 1, എക്രോന്റെ പേർക്ക് 1 ഇങ്ങനെയായിരുന്നു. പൊന്നുകൊണ്ടുള്ള എലികൾ ഉറപ്പുള്ള പട്ടണങ്ങളും നാട്ടുപുറങ്ങളിലെ ഗ്രാമങ്ങളുമായി 5 പ്രഭുക്കന്മാർക്കുള്ള സകല ഫെലിസ്ത്യ പട്ടണങ്ങളുടെയും എണ്ണത്തിനൊത്തവണ്ണമായിരുന്നു. അവർ യഹോവയുടെ പട്ടകം ഇറക്കി വെച്ച വലിയ കല്ല് ബേത്ത്ശേമെശായ യോശുവയുടെ വയലിൽ ഇന്നു വരെയുമുണ്ട്. ബേത്ത്ശേമെശ് യഹോവയുടെ പെട്ടകത്തിൽ നോക്കുകൊണ്ട് അവൻ അവരെ സംഹരിച്ചു. അവൻ ജനത്തിൽ 50,070 പേരെ സംഹരിച്ചു. ഇങ്ങനെ യഹോവ ജനത്തിൽ ഒരു മഹാസംഹാരം ചെയ്തതുകൊണ്ട് ജനം വിലപിച്ചു. ഈ പരിശുദ്ധ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിൽപ്പാൻ ആർക്ക് കഴിയും? അവൻ ഞങ്ങളെ വിട്ട് ആരുടെ അടുക്കൽ പോകുമെന്ന് ബേത്ത്ശേമെശ് പറഞ്ഞു. അവർ കിരിയത്ത് യെയാരീം നിവാസിയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഫെലിസ്ത്യർ യഹോവയുടെ പെട്ടകം മടക്കി അയച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് അതിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുപോകുകയിൽ എന്ന് പറയിച്ചു. 1 ശമൂവേൽ 7 കിരിയത്തിയായ നിവാസികൾ വന്ന് യഹോവയുടെ പെട്ടകമെടുത്ത് കുന്നിന്മേൽ അദീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അവന്റെ മകനായ എലെയാസാറിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടെന്ന് ശുദ്ധീകരിച്ചു. പെട്ടകം കിരിയത്തിയായിമിൽ ആയിട്ട് ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. ഇസ്രായേൽ ഗ്രഹമൊക്കെയും യഹോവയോട് വിലപിച്ചു. അപ്പോൾ ശമുവേൽ എല്ലാ ഇസ്രായേൽ ഗ്രഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യ ദൈവങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും വിടുവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അനന്തര ശമുവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുവീൻ, ഞാൻ നിങ്ങൾക്കു വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമുവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചുകൂടി എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ശമുവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്കു വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ശമുവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ശമുവേൽ ഇസ്രായേലിനു വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. ശമുവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്ക് അടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേലിലെ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു. ബേത്ത്കാരന്റെ താഴ്വരെ അവരെ സംഹരിച്ചു. പിന്നെ ശമുവേൽ ഒരു കല്ല് എടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിനെ ഏബൻ ഏസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ശമുവേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. എക്രോൺ മുതൽ ഗത്ത് വരെ പെലിസ്തർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരികെ കിട്ടി. അവയുടെ അതിർനാടുകളും ഇസ്രായേൽ പെലിസ്തരുടെ കയ്യിൽ നിന്നും വിടുവിച്ചു. ഇസ്രായേലും അമോര്യരും തമ്മിൽ സമാധാനമായിരുന്നു. ശമുവേൽ ജീവപര്യന്തം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. അവൻ ആണ്ടുതോറും ബേഥേലിലും ഗിൽഗാലിലും മിസ്തയിലും ചുറ്റി സഞ്ചരിച്ചു. അവിടങ്ങളിൽ വെച്ച് ഇസ്രായേലിന് ന്യായപാലനം ചെയ്തിട്ട് രാമയിലേക്ക് മടങ്ങിപ്പോരും. അവിടെയായിരുന്നു അവന്റെ വീട്. അവിടെ വെച്ചും അവൻ ഇസ്രായേലിന് ന്യായപാലനം നടത്തി വന്നു. യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠവും പണിതിരുന്നു. 1 ശമുവേൽ 8 അധ്യായം. ശമുവേൽ വൃദ്ധനായപ്പോൾ തന്റെ പുത്രന്മാരെ ഇസ്രായേലിന് ന്യായാധിപന്മാരാക്കി. അവന്റെ ആദ്യ ജാതന് യോവേൽ എന്നും രണ്ടാമത്തെ അവന് അബീയാവ് എന്നും പേർ. അവർ ബേർശേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. അവന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു. ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി രാമയിൽ ശമുവേലിന്റെ അടുക്കൽ വന്നു. അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരയണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരയണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമുവേലിന് അനിഷ്ടമായി. ശമുവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമുവേലിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കാം. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഞാൻ അവരെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നുവരെ അവർ എന്നെ ഉപേക്ഷിച്ചും അന്യദൈവങ്ങളെ സേവിച്ചുകൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നു. ആകയാൽ അവരുടെ അപേക്ഷ കേൾക്ക, എങ്കിലും അവരോട് ഘനമായി സാക്ഷീകരിച്ച് അവരെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം അവരോട് അറിയിക്കണം. അങ്ങനെ രാജാവിനായി അപേക്ഷിച്ച ജനത്തോട് ശമുവേൽ യഹോവയുടെ വചനങ്ങളെ എല്ലാം അറിയിച്ച് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങളെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം ഇതായിരിക്കും. അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരസേവകരുമാക്കും. അവന്റെ രഥങ്ങൾക്ക് മുമ്പേ അവർ ഓടേണ്ടി വരും. അവൻ അവരെ 1000-നും 50-നും അധിപതന്മാരാക്കും. തന്റെ നിലം കൃഷി ചെയ്യുവാനും തന്റെ വിള കൊയ്യുവാനും തന്റെ പടക്കോപ്പും തേർക്കോപ്പും ഉണ്ടാക്കുവാനും അവരെ നിയമിക്കും. അവൻ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരത്തികളും വെപ്പുകാരത്തികളും അപ്പക്കാരത്തികളുമായിട്ട് എടുക്കും. അവൻ നിങ്ങളുടെ വിശേഷമായ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും എടുത്ത് തന്റെ ഭൃത്യന്മാർക്ക് കൊടുക്കും. അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശമെടുത്ത് തന്റെ ഷണ്ണന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുക്കും. അവൻ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ കോമള യുവാക്കളെയും നിങ്ങളുടെ കഴുതകളെയും പിടിച്ച് തന്റെ വേലയ്ക്കാക്കും. അവൻ നിങ്ങളുടെ ആളുകളിൽ 10-ൽ 1 എടുക്കും. നിങ്ങൾ അവന് ദാസന്മാരായിത്തീരും. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിന്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും. എന്നാൽ യഹോവ അന്ന് ഉത്തരമരുളുകയില്ല. എന്നാൽ ശമുവേലിന്റെ വാക്ക് കൈക്കൊള്ളുവാൻ ജനത്തിന് മനസ്സില്ലാതെ, അല്ല, ഞങ്ങൾക്ക് ഒരു രാജാവ് വേണം, മറ്റ് സകല ജാതികളെയും പോലെ ഞങ്ങളും ആകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകനായി പുറപ്പെടുകയും ഞങ്ങളുടെ യുദ്ധങ്ങളെ നടത്തുകയും വേണം എന്ന് അവർ പറഞ്ഞു. ശമുവേൽ ജനത്തിന്റെ വാക്കുകളെല്ലാം കേട്ട് യഹോവയോട് അറിയിച്ചു. യഹോവ ശമുവേലിനോട് അവരുടെ വാക്ക് കേട്ട് അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്ക എന്ന് കൽപ്പിച്ചു. ശമുവേൽ ഇസ്രായേലിനോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ പട്ടണത്തിലേക്ക് പോയിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. 1 ശമുവേൽ 9 അധ്യായം. ബെന്യാമിൻ ഗോത്രത്തിൽ കീഷ് എന്ന് പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. അവൻ ബെന്യാമീനായ ആസീഹിന്റെ മകനായ ബെക്കോറത്തിന്റെ മകനായ സേറോറിന്റെ മകനായ ആദിയേലിന്റെ മകൻ ആയിരുന്നു. അവനെ ഷൗൽ എന്ന പേരോടെ യൗവനവും കോമളത്വമുള്ള ഒരു മകനുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷൻ ഇല്ലായിരുന്നു. അവൻ എല്ലാവരേക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. ഷൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. കീശ് തന്റെ മകനായ ഷൗലിനോട്, നീ ഒരു ഫ്രിത്തിനെയും കൂട്ടിക്കൊണ്ടു ചെന്ന് കഴുതകളെ അന്വേഷിക്കാന്ന് പറഞ്ഞു. അവൻ എഫ്രയീം മലനാട്ടിലും ശാലീഷ ദേശത്ത് കൂടി സഞ്ചരിച്ചു, അവയെ കണ്ടില്ല. അവർ ശാലീം ദേശത്ത് കൂടി സഞ്ചരിച്ചു, അവിടെയും ഇല്ലായിരുന്നു. അവൻ ബെന്യാമിൻ ദേശത്ത് കൂടിയും സഞ്ചരിച്ചു എങ്കിലും കണ്ടുകിട്ടിയില്ല. സൂഫ് ദേശത്തെത്തിയപ്പോൾ ഷൗൽ കൂടെയുള്ള ഫ്രിത്തിനോട്, വരിക, നമുക്ക് മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ അപ്പൻ കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെ കുറിച്ച് വിഷാദിക്കുമെന്ന് പറഞ്ഞു. അതിന് അവൻ, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും എന്ന് അവനോട് പറഞ്ഞു. ഷൗൽ തന്റെ ഫ്രിത്യനോട്, നാം പോകുന്നുവെങ്കിൽ ആ പുരുഷന് എന്താകുന്നു കൊണ്ടുപോകേണ്ടത്? നമ്മുടെ പാണ്ഡത്തിലെ അപ്പം തീർന്നു പോയല്ലോ, ദൈവപുരുഷന് കൊണ്ടു ചെല്ലുവാൻ ഒരു സമ്മാനവും ഇല്ലല്ലോ, നമുക്ക് എന്തുള്ളു എന്ന് ചോദിച്ചു. ഫ്രിത്യൻ ഷൗലിനോട്, എന്റെ കയ്യിൽ കാൽ ഷേക്കൽ വെള്ളിയുണ്ട്, ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം, അവൻ നമുക്ക് വഴി പറഞ്ഞു തരുമെന്ന് ഉത്തരം പറഞ്ഞു. പണ്ട് ഇസ്രായേലിൽ ഒരുത്തൻ ദൈവത്തോട് ചോദിപ്പാൻ പോകുമ്പോൾ, വരുവീൻ നാം ദർശകന്റെ അടുക്കൽ പോകാ എന്ന് പറയും. ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവനെ അന്ന് ദർശകൻ എന്ന് പറഞ്ഞു വന്നു. ഷൗൽ ഫ്രിത്യനോട്, നല്ലത്, വരിക, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ദൈവപുരുഷൻ താമസിച്ചു വന്ന പട്ടണത്തിലേക്ക് പോയി. അവർ പട്ടണത്തിലേക്ക് ഉള്ള കയറ്റം കയറി ചെല്ലുമ്പോൾ വെള്ളം കോരുവാൻ പോകുന്ന ബാല്യക്കാരത്തികളെ കണ്ട് അവരോട്, ദർശകൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ അവരോട്, ഉണ്ട്, അതാ നിങ്ങളുടെ മുമ്പിൽ വേഗം ചെല്ലുവീൻ, ഇന്ന് പൂജാഗിരിയിൽ ജനത്തിന്റെ വക ഒരു യാഗമുള്ളത് കൊണ്ട് അവൻ ഇന്ന് പട്ടണത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ പട്ടണത്തിൽ കടന്ന ഉടനെ അവൻ പൂജാഗിരിയിൽ ഭക്ഷണത്തിന് പോകും മുമ്പേ നിങ്ങൾ അവനെ കാണണം. അവൻ യാഗത്തെ അനുഗ്രഹിക്കേണ്ടതാകൊണ്ട് അവൻ ചെല്ലുവോളും ജനം ഭക്ഷിക്കയില്ല, അതിന്റെ ശേഷം മാത്രമേ ക്ഷണിക്കപ്പെട്ടവർ ഭക്ഷിക്കുകയുള്ളൂ, വേഗം ചെല്ലുവീൻ, ഇപ്പോൾ അവനെ കാണാമെന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ പട്ടണത്തിൽ ചെന്നു. പട്ടണത്തിൽ കടന്നപ്പോൾ ഇതാ ശമുവേൽ പൂജാഗിരിക്ക് പോകുവാനായി അവരുടെ നേരെ വരുന്നു. എന്നാൽ ഷൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ശമുവേലിന് വെളിപ്പെടുത്തി, നാളെ ഇന്നേരത്തെ ബെന്യാമിൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും, എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം, അവൻ എന്റെ ജനത്തെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കും, എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കൊണ്ട് ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തിരുന്നു. ശമുവേൽ ഷൗലിനെ കണ്ടപ്പോൾ യഹോവ അവനോട്, ഞാൻ നിന്നോട് അരുളി ചെയ്ത ആൾ ഇതാ, ഇവനാകുന്നു എന്റെ ജനത്തെ ഭരിപ്പാനുള്ളവനെന്ന് കൽപ്പിച്ചു. അന്നേരം ഷൗൽ പടിവാതിക്കൽ ശമുവേലിന്റെ അടുക്കലെത്തി ദർശകന്റെ വീട് എവിടെയെന്ന് പറഞ്ഞു തരേണമേ എന്ന് ചോദിച്ചു. ശമുവേൽ ഷൗലിനോട്, ദർശകൻ ഞാൻ തന്നെ, എന്റെ കൂടെ പൂജാഗിരിക്ക് പോരുവീൻ, നിങ്ങൾ ഇന്ന് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കണം, നാളെ ഞാൻ നിന്നെ യാത്രയയക്കാം, നിന്റെ ഹൃദയത്തിൽ ഉള്ളതൊക്കെയും പറഞ്ഞു തരാം, മൂന്ന് ദിവസം മുമ്പേ കാണാതെ പോയ കഴുതകളെ കുറിച്ച് ചിന്തിക്കേണ്ട, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു, എന്നാൽ ഇസ്രായേലിന്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? നിന്റെ മേലും നിന്റെ സർവ പിതൃഭവനത്തിന്മേലും അല്ലയോ എന്ന് പറഞ്ഞു. അതിന് ഷൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവനും എന്റെ കുടുംബം ബെന്യാമിൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ ഷമുവേൽ ഷൗലിനെയും അവന്റെ ഫ്രിത്തിനെയും കൂട്ടി വിരുന്നുശാലയിൽ കൊണ്ടുചെന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് പ്രധാന സ്ഥലം കൊടുത്തു. ക്ഷണിക്കപ്പെട്ടവർ ഏകദേശം 30 പേരുണ്ടായിരുന്നു. ശമുവേൽ വെപ്പുകാരനോട് നിന്റെ പക്കൽ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഞാൻ തന്നിട്ടുള്ള ഓഹരി കൊണ്ടുവരിക എന്ന് പറഞ്ഞു. വെപ്പുകാരൻ കൈക്കുറവും അതിന്മേലുള്ളതും കൊണ്ടുവന്ന് ശൗലിന്റെ മുമ്പിൽ വെച്ചു. നിനക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇതാ തിന്നുകൊള്ളുക. ഞാൻ ഉത്സവത്തിന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉത്സവത്തിനു വേണ്ടി നിനക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ശമുവേൽ പറഞ്ഞു. അങ്ങനെ ശൗൽ അന്ന് ശമുവേലിനോടുകൂടെ ഭക്ഷണം കഴിച്ചു. അവർ പൂജാഗിരിയിൽ നിന്നും പട്ടണത്തിലേക്ക് ഇറങ്ങി വന്ന ശേഷം അവൻ വീട്ടിന്റെ മുകളിൽ വെച്ച് ശൗലുമായി സംസാരിച്ചു. അവർ അധികാലത്തെ അരുണോദയത്തിങ്കിൽ എഴുന്നേറ്റു. ശമുവേൽ മുകളിൽ നിന്നും ശൗലിനെ വിളിച്ചു. എഴുന്നേൽക്ക, ഞാൻ നിന്നെ യാത്ര അയക്കാമെന്ന് പറഞ്ഞു. ശൗൽ എഴുന്നേറ്റു. അവർ രണ്ടുപേരും അവനും ശമുവേലും തന്നെ വെളിയിലേക്ക് പുറപ്പെട്ടു. പട്ടണത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ ശമുവേൽ ശൗലിനോട്, ഭൃത്യൻ മുമ്പേ കടന്നു പോകുവാൻ പറക. അവൻ കടന്നുപോയി, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു. ബാരക്കുമോർ. നൂറ്റിരണ്ടാം സങ്കീർത്തനം. യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി തിരുസന്നിയിൽ വരുമാറാകട്ടെ. കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. നിന്റെ ചെവി അങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരം അരുളണമേ. എന്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു. എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു. എന്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നുപോകുന്നു. എന്റെ നരക്കത്തിന്റെ ഒച്ച നിമിത്തം എന്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേഗാമ്പൽ പോലെയാകുന്നു. ശൂന്യസ്ഥലത്തെ മൂങ്ങാ പോലെ തന്നെ ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു. വീട്ടിന് മുകളിൽ തടിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു. എന്നോട് ചേരുന്നവർ എന്റെ പേർത്തിൽ ശപിക്കുന്നു. ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു. എന്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു. നിന്റെ കോപവും ക്രോധവും ഹേതുവായിട്ട് തന്നെ നീ എന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞുവല്ലോ. എന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു. ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ. നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. നീ എഴുന്നേറ്റ് സീയോനോട് കരുണ കാണിക്കും. അവളോട് കൃപ കാണിക്കാനുള്ള കാലം അതേ, അതിന് സമയം വന്നിരിക്കുന്നു. നിന്റെ ദാസന്മാർക്ക് അവരുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂജയോടെ അലിവും തോന്നുന്നു. യഹോവ സീയോനെ പണിതയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകെയും അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ജാതികൾ യഹോവയുടെ നാമത്തെ ഭൂമിയിലെ സകല രാജാക്കന്മാർക്കും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും. വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി എഴുതി വെക്കും. സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും. യഹോവ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോനിൽ യഹോവയുടെ നാമത്തെയും യെരുശലേമിൽ അവന്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് ബദ്ധന്മാരുടെ നരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും യഹോവ തന്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്നും ഭൂമിയെ തിരുക്കാൻ പാർത്തുവല്ലോ. അവൻ വഴിയിൽ വെച്ച് എന്റെ ബലം ക്ഷയിപ്പിച്ചു. അവൻ എന്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. എന്റെ ദൈവമേ, ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പുപോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോവുകയും ചെയ്യും. നീയോ അനന്യനാകുന്നു. നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും. അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ.
പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി, ആദ്യമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ സന്നിധിനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്തസ് ബുദ്ധിശാസ്ത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ ഈ ബുധനാഴ്ച വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ ദൈവ അനുഗ്രഹത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച് ആ കർത്തൃസന്നിധിയിൽ എടുത്തു വന്ന് നമ്മളെ തന്നെ താഴ്മയോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറ ശുദ്ധീകരണം പ്രാപിപ്പാൻ ദൈവം നമുക്ക് ഒരുക്കി തന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തെ ആരാധിക്കാൻ ലഭ്യമാകുന്ന ഓരോ നിമിഷങ്ങളും തമ്പുരാൻ നമുക്ക് ഒരുക്കി തരുന്ന മൂല്യമേറിയ നിമിഷങ്ങളാണെന്നുള്ള ചിന്ത നമ്മളെ കൂടുതൽ വിശുദ്ധിയിലേക്കും ആ ആരാധനയിലേക്കും നയിക്കുവാനും നടത്തുവാനും ഇടവരണമേ എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുകയും ഇപ്പോൾ ഈ ശുശ്രൂഷയെ വളരെ അനുഗ്രഹീയമായി നയിക്കുകയും ചെയ്യുന്ന നമ്മുടെ മത്രാപോലിയത്തെ വളരെ ആദരവോടും സ്നേഹത്തോടും അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേക വന്നി മാമനച്ചൻ, വന്നി ബി സി വർഗീസച്ചൻ, ഐ സി പി പ്രകാശച്ചൻ, അതുപോലെ തന്നെ ബിജോയ് സക്രിയാച്ചൻ, ദൂരഞ്ചാരയും അതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മളൊക്കെ ആദരിക്കുന്ന പ്രിയപ്പെട്ട തമ്മാൻ വർഗീസ് അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛനെയും വളരെ വളരെ സ്നേഹത്തോടും ആദരവോടും അന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യത്യസ്ത പ്രദേശങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനാപൂർവ്വം ഭക്തിയോടെ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ പുതുവത്സരത്തിന് ശേഷമുള്ള ആദ്യത്തെ ബുധനാഴ്ചയാണ്, ആദ്യത്തെ ബുധനാഴ്ചയുടെ കൂട്ടായ്മയാണിത്. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾ ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ബുധനാഴ്ചകളിൽ നമ്മൾ നടത്തുന്ന എല്ലാ ശുശ്രൂഷകളും നമ്മുടെ വിവിധ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന വിവിധ ശുശ്രൂഷകളുടെ കൂടെ തന്നെ ഈ ഒരു ശുശ്രൂഷയിൽ കൂടുതൽ പ്രകാശമേറുവാനും ആത്മനിറവിലേക്ക് നയിക്കപ്പെടുവാനും ജീവിതത്തിൽ പരിവർത്തനത്തിന് നിദാനമാകാനും ഒക്കെ ദൈവത്തിന്റെ ഇടപെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് ദൈവമുമ്പാകെ സമർപ്പിക്കാം. എന്നേശുവല്ല ദില്ലരിക്ക് ഒരാശ്രയം കൂപിൽ, തൻ മാർവിലല്ലാതെ എനിക്ക് വിശ്രമം വേറെ എന്ന് നമ്മൾ പരിചിതമായിട്ടുള്ള ഗീതം ദൈവമുമ്പാകെ പ്രാർത്ഥന കൂടെ സമർപ്പിക്കാം. എന്നേശുവല്ലാതില്ലേരിക്കോരാശ്രയം ഭൂവിൽ, തന്മാർവിലല്ലാതില്ലേരിക്കോവിശ്രമം വേറെ ഈ പാരിലും പാരത്തിലും നിസ്തൂലനൻ പ്രിയൻ എൻ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും, എന്നേശു മാത്രം മാതീരിക്കേതു നേരത്തും വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസാഖിയ ഈ ലോകസാഖിമാരെല്ലാരും മാറിപ്പോയാലും എന്റെ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും, എന്നേശു മാത്രം മാബിയെ നീക്കേതു നേരത്തും എൻ ക്ഷീണിതാരോഗത്തിലും നീ മാത്രമൻ വൈദ്യൻ, മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ രോഗശാന്തിക്ക നിന്മാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ, എൻ
രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നെ സുപാത്രം മാതിയേടിക്കേതു നേരത്തും എന്നാശ്രയം എന്നാശ്രയം എന്നേശു കർത്താവേ നീ ജീവിക്കുന്ന താലെ ഞാനും ജീവിക്കും നീപ്പോ നിൻ സ്നേഹമാക്കോടി കീഴിൽ ഞാൻ കാണുന്നു ഭയം ജയം എന്റെ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നെ സുമാത്രം മാതിയേനിക്കേതു നേരത്തും
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതിയും. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും വരുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന വിവരങ്ങളിൽ സ്തുതിയും. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളായ എന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി, ബാറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷം സ്വർഗത്തിലെ പോലെ ഭൂയിലുവാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജീവ് ശക്തി മഹത്വം നീക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ വയറ്റിലെ ഫലമായ നമ്മുടെ കർത്താവ് ശിഹ വാഴ്ത്തപ്പെട്ടവരാവുന്നു. ശുദ്ധമുള്ള കന്യമത്തോറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്ക് ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമീൻ.
മറയ്ക്കുമോ ദൈവമായ കർത്താവിന്റെ കൃപയെ ഞാൻ നിരസിക്കുന്നില്ല, നീ എനിക്ക് തന്നിട്ടുള്ള നൽവരങ്ങളെ ഞാൻ നിഷേധിക്കുന്നില്ല, എന്നോടുള്ള നിന്റെ പ്രവൃത്തികളെ ഞാൻ മറക്കുന്നില്ല, എങ്കിലും ഞാൻ നിന്റെ കരുണകൾക്ക് അയോഗ്യനെന്ന് സമ്മതിക്കുന്നു. ഞാൻ അയോഗ്യനായിരിക്കുമ്പോൾ നീ എന്നെ ബഹുമാനിച്ചു എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആ വിശ്വാസിയെ പോലെ ഞാൻ എന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നു. അവർക്കെന്ന പോലെ നീ എനിക്ക് പാപപരിഹാരം നൽകണമേ. അജ്ഞാനക്കാരിയെ പോലെ ഞാൻ എന്റെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നു. അവളെ പോലെ എന്നെ കൈക്കൊള്ളണമേ. എന്റെ വിചാരങ്ങൾക്കൊന്നും എന്റെ വചനങ്ങൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും എന്റെ ജീവകാലമെല്ലാം ഞാൻ നിന്നെ കോപിപ്പിച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഇപ്പോൾ കർത്താവെ ഞാൻ നിന്റെ അടുക്കളേക്ക് തിരിഞ്ഞിരിക്കുന്നതിനാൽ നിന്റെ സഭയിലെ അനുതാപികളിലൊരുവിനെ പോലെയും നിന്റെ ആട്ടിൻകൂട്ടത്തിലെ ആടുകളിലൊന്നിനെ പോലെയും നിന്റെ കൃപയും കരുണയും മൂലം ദയവായി പാപപരിഹാരം കൊടുത്തിട്ടുള്ള പാപികളിലൊരുവിനെ പോലെയും എന്നെ ആക്കി തീർക്കണമേ. എന്റെ കർത്താവേയും എന്റെ പാപങ്ങളെ മായച്ചു കളഞ്ഞ് എന്റെ കുറ്റങ്ങളെ കഴുകണമേ. എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വിടിപ്പാക്കണമേ. തെറ്റുകളിൽ നിന്ന് എന്നെ നിരീക്ഷിക്കണമേ. എന്റെ കർത്താവെ, നിന്റെ ദയയാകുന്ന സോപ്പാവുണ്ട്, നിന്റെ കരുണയാകുന്ന വെള്ളം കൊണ്ട് എന്റെ മേൽ തളിച്ച് എല്ലായ്പ്പോഴും നിന്നെ സ്നേഹസ്തോത്രം ചെയ്യുവാൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന പൊടിപ്പുള്ള ഹൃദയത്തെ പുതുതാക്കി നിന്നെ സൃഷ്ടിക്കണമേ. നിന്നെ സ്തുതിപ്പാനെ ചുണ്ടുകളെ തുറക്കണമേ. രാവും പകലും പുണ്യവാന്മാരോടുകൂടെ ഞാൻ നിന്നെ പൊഴുത്തുമാറാകണമേ. അത് നിന്റെ ശുശ്രൂഷകന്മാരായ മാലാകന്മാരുടെയും നിന്നെ തൃപ്തിപ്പെടുത്തുന്നവരായ പുണ്യവാന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആ മീൻ ബാധിക്കുമോ.
അഭിവന്യ തിരുമേനി, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ ഒരു പ്രഭാതം കാണുവാനും മധ്യാഹ്നത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയങ്ങളിൽ അല്പസമയ ശാന്തമായി ആ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനും അനുതാപത്തോടെ അടുത്ത് ചെല്ലുവാനും ശുദ്ധീകരണം പ്രാപിക്കാനും നാളേക്കുള്ള നന്മയുടെ നല്ല മഹത്വത്തെ ദർശിക്കാനും ഒക്കെ ദൈവം തമ്പുരാൻ ആയുസ്സും ആരോഗ്യവും തന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പുതിയ ഒരു വത്സരത്തിൽ തുടക്കം കുറിക്കുന്ന ഈ ദിനങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹമായി, ഒരുപക്ഷെ ലോകത്തിന്റെ നേട്ടങ്ങൾ നേടുന്നതിനേക്കാളൊക്കെ അപ്പുറമായി ഹൃദയത്തിന്റെ ഉള്ളിൽ സന്തോഷം അനുനിമിഷം കൂടുതൽ കൂടുതൽ രൂപപ്പെട്ട് വരത്തക്ക വണ്ണം അങ്ങയോടുള്ള ബന്ധത്തിൽ ജീവിതത്തെ കുറെ കൂടെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് കർത്തൃസന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു ഭക്തന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും മനസ്സ് പ്രശാന്തമായിരിക്കുക എന്നാണ്. അത്ര എളുപ്പമൊന്നുമല്ല, നമുക്കറിയാം. മനസ്സ് എപ്പോഴും പ്രശാന്തമായിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ ഏത് പ്രക്ഷുബ്ധ ഘട്ടത്തിലും ഒരാള് സ്വസ്ഥമായിരിക്കണമെങ്കിൽ അയാളിൽ അത്ര തന്നെ ദൈവിക സ്പർശനം ആഴമായി പതിയണം. ആ ദൈവിക സ്പർശനം ആഴമായി പതിഞ്ഞിട്ടുള്ള മനുഷ്യർക്ക് തങ്ങൾക്ക് മുമ്പിൽ വരുന്ന പ്രതിബന്ധങ്ങൾ എത്ര ശക്തമാണെങ്കിലും അതൊരിക്കലും അവരെ കീഴ്പ്പെടുത്താറില്ലെന്നുള്ളതാണ് പരമാർത്ഥം. നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ള നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ ജീവിത ദർശനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവരിൽ ഏറ്റവും പ്രതിഫലിച്ച മഹത്വമുള്ള ദർശനം എന്ന് പറയുന്നത് പീസ്ഫുൾ ആറ്റിറ്റ്യൂഡാണ്. വളരെ ശാന്തമായിട്ടുള്ള അവരുടെ സംസർഗങ്ങൾ ഏത് കാര്യങ്ങളെയും, കാരണം എന്തും എന്തിനേയും വളരെ തന്മയത്വത്തോട് ആത്മീക ബോധത്തോട് കൈകാര്യം ചെയ്യാനുള്ള അവരുടെ ഉള്ളിലൊരു വെട്ടം അത് വളരെ വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് നമ്മുടെ 68-ാം സങ്കീർത്തനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, നീതിവാൻ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും, അതെ അവൻ സന്തോഷത്തോടെ ആനന്ദിക്കും. നീതിവാൻ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. ദൈവസന്നിധി പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സന്നിധിയിൽ നിരന്തരം ഉല്ലസിക്കത്തക്കവണമുള്ള ഒരു ആത്മീക പരിവർത്തനം അല്ലെങ്കിൽ ആത്മീക ഒരു പശ്ചാത്തലം അവര് നിരന്തരം ആരാധനയിലും പ്രാർത്ഥനയിലും സമർപ്പണ ജീവിതത്തിലൊക്കെ ഇങ്ങനെ പരിശീലിപ്പിച്ച് ചിട്ടപ്പെടുത്തി എടുത്തതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നിരന്തരം ഉല്ലസിക്കത്തക്കവണമുള്ള ഒരു മാനസിക ബോധ്യങ്ങളിലേക്ക് അവർ ഉയർന്നിട്ടുള്ളത്. അപ്പൊ നമുക്കും ദൈവസന്നിധി പ്രാർത്ഥിക്കാം, ദൈവമേ ഈ കൂട്ടായ്മകളും അല്ലെങ്കിൽ നമ്മളൊക്കെ ദേവാലയത്തിൽ നടത്തുന്ന ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ എപ്പോഴും ഹൃദയത്തിന്റെ ഉള്ളിൽ ആനന്ദം ഉണ്ടാകത്തക്കവണ്ണം, സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ ക്രിസ്തുവിൽ സന്തോഷിപ്പിൻ എന്നൊക്കെ നമ്മൾ നിരന്തരം വായിക്കുന്നുണ്ടല്ലോ പൗലോസ്ലീഗ ലേഖനങ്ങളിലൊക്കെ. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ക്രിസ്തു പതിയുമ്പോൾ അവനിലെപ്പോഴും ശാന്തവും സന്തോഷവുമായിരിക്കും. അങ്ങനെ വളരാൻ നമുക്കിടയാകണം എന്ന് അമുഖമായിട്ട് ഓർപ്പിക്കുകയാണ്. ഈ ദിനങ്ങളിലൊക്കെ പ്രധാനമായിട്ട് ഓർക്കാനുള്ള കാര്യങ്ങൾ, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പെരുന്നാളിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കുക. നമുക്കറിയാമല്ലോ നമ്മുടെ കർത്താവിന്റെ തിരുജനന പെരുന്നാള് നമ്മൾ 25-ാം തീയതി ആഘോഷിച്ചു. അതേ പ്രാധാന്യം ഉള്ള അതിന്റെ തന്നെ അത്ര തന്നെ മഹത്വമുള്ളൊരു പ്രാധാന്യമുള്ള ശുശ്രൂഷയാണ് നമ്മുടെ കർത്താവിന്റെ മാമോദിസ അല്ലെങ്കിൽ ജനക്കായുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിനത്തിന്റെ ആർമയെ അനുസ്മരിക്കുന്ന ഒരു ആരാധന ക്രമീകരണമാണ് ജനക പെരുന്നാൾ എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് യോർദാൻ നദിയിൽ മാമോദിസ ഏറ്റ വലിയ സംഭവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെ നമ്മൾ ആരാധനയിലും വിശ്വാസത്തിലും ഏറ്റു പറയുന്ന ഒരു ഒരു ശുശ്രൂഷയാണ് ജനകപ്പെരുന്നാൾ. ജനുവരി 6-ാം തീയതി, 5-ാം തീയതി വൈകിട്ടും, 6-ാം തീയതി രാവിലെയുമായിട്ട് വിവിധ ദേവാലയങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെ ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടും. പക്ഷെ ഒരു സങ്കടം എന്ന് പറയുന്നത് മിക്കവാറും ഇടദിവസങ്ങളിലാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ വരുന്നത് കൊണ്ട് ഒരു നല്ല ശതമാനം ആളുകളും ദേവാലയത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോകുന്നു. പിന്നെ ആരെങ്കിലുമൊക്കെ ഇതിൽ സംബന്ധിക്കുന്നത് ഈ ഒരു ശുശ്രൂഷയെ പറ്റി നല്ല അവബോധമുള്ളവരാണ്. അപ്പം അത്രമാത്രം പ്രാധാന്യമുള്ള ശുശ്രൂഷയാണ്. നമുക്കറിയാവുന്ന ചില ക്രിസ്മസിന്റെ അവരുടെ നോമ്പ് അവസാനിക്കുന്നത് പോലും 25-ാം തീയതിയല്ല, ഈ ധനകാപ്പെരുന്നാളനുബന്ധിച്ച. അത്രമാത്രം അതിന് പ്രസക്തിയാണ്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളും അതുപോലെ റഷ്യൻ സഭകളും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പല സഭകളും അങ്ങനെയുണ്ട്. അതുകൊണ്ട് അത്രമാത്രം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് കഴിവതും ആളുകൾ നാളെ വൈകിട്ടും അല്ലെങ്കിൽ ദേവാലയത്തില് ഈ ധനഹായുടെ ശുശ്രൂഷ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹമായിട്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മോറനായ പെരുന്നാളാണ്, അതിൽ സംബന്ധിക്കണം എന്ന് വളരെ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് 7-ാം തീയതി. യോഹന്നാൻ മാർദ്ദാനയുടെ ശിരഛേദം ചെയ്യപ്പെട്ട ഓർമ്മയെ നമ്മൾ അനുസ്മരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ യോഹന്നാൻ മാർദ്ദാനയുടെ പ്രാധാന്യം. ഒരു പഴയ നിയമത്തിന്റെയും പുതിയ കാലഘട്ടത്തിന്റെയും ഇടയ്ക്ക് നിന്നുകൊണ്ട് ഒരു പഴയതിന്റെ അവസാനം പുതിന്റെ തുടക്കവും കുറിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. നമ്മുടെ കർത്താവിന്റെ മാമോദീസ നൽകുന്ന ഒരു വലിയ അനുഗ്രഹത്തിന് വിളിക്കപ്പെട്ട വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. ആ മഹാപരിശുദ്ധന്റെ മധ്യസ്ഥത എപ്പോഴും സഭയ്ക്ക് കാവലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ആ പരിശുദ്ധ പിതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയങ്ങളിലൊക്കെ ഈ ദിനങ്ങളിൽ പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഈ ദിനങ്ങളൊക്കെ കൂടുതൽ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാനായിട്ട് തിരുവനന്തപുരം എടുത്തിട്ട് എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചന നേതൃത്വം കൊടുക്കുന്നത് നമ്മൾക്കൊക്കെ നമ്മൾ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സമ്പാൻ വർഗീസ് അച്ഛനാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. എപ്പോഴും ഈ ശുശ്രൂഷ അച്ഛനെ ഒരു പക്ഷേ പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിൽ ഒരു ചുമതലകളൊന്നും ഏറ്റെടുത്തില്ലെങ്കിൽ പോലും നിരന്തരം ഇതിൽ സംബന്ധിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഗ്രഹീകരിക്കപ്പെട്ട വൈദികനാണ്. എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ശുശ്രൂഷ ഏറ്റവും സന്തോഷത്തോടുകൂടി നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട അച്ഛന്റെ. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അച്ഛൻ അത് അറിയിക്കുകയും ചെയ്യുന്നുള്ളത് ഒരുപാട് സന്തോഷമാണ്. ഞാൻ അച്ഛനിൽ കാണുന്ന ഒരു പ്രത്യേകത, വളരെ നിഷ്ഠയോടെ ജീവിക്കുകയും അതോടൊപ്പം തന്നെ പരിശുദ്ധ പിതാക്കന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആത്മീയ പാത വളരെ ഗൗരവത്തോടെ കാത്തു സൂക്ഷിച്ചത് മാതൃകയായി ശുശ്രൂഷിക്കുന്ന വ്യക്തിത്വമാണ്. പൂർണ്ണ സമയവും ആത്മീയ കാര്യങ്ങളിൽ ഇടപഴകുകയും അതിന് പ്രാധാന്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപക്ഷെ ഞങ്ങളൊക്കെ എന്താ പിൻപറ്റേണ്ട ഒരു വ്യക്തിത്വമുള്ള ഒരു അച്ഛനാണ് പ്രിയപ്പെട്ട സമ്പാദനത്തിന്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ അച്ഛനെ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ആദരവോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലുള്ള ഒരു ഗീതം കൂടെ ദിവസന്നിധിയിൽ അർപ്പിക്കുന്നു. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛനെ തിരുവചന ധ്യാനത്തിൽ നിർവഹിക്കുന്നതാണ് സുവിശേഷ ഗീതങ്ങളിലെ 229-ാമത്തെ ഗീതം. സുവിശേഷ ഗീതങ്ങളിലെ 229-ാമത്തെ ഗീതം. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിയിട ഞാൻ അവൻ.
നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാ സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ. എണ്ണാമില്ലാത്താവ നന്മകൾക്കാ എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ. ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും. ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം ആവശ്യഭാരങ്ങളേറിയിടുമ്പോ ആർപ്പനായുള്ളം കലങ്ങിടുമ്പോ ആവൽ തീർത്താനന്ദമേകിയോൻ തൻ ആശ്വാസദായകനേശു പാരൻ. ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും. ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം കർത്താവറിയാതെ ഇല്ലായെന്നൻ ജീവിതയാത്രയിൽ ചൊല്ലുവാന നീരിടും ശോധന വേളകളിൽ നീ കൂപോക്കി പുലർത്തിയിടും ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട തമ്പൻ വർഗീസ് അച്ഛനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു രാജേഷ് അച്ഛൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ആദരണീയനായ നമ്മുടെ ഭദ്രാസുമിത്ര പോലീത്ത അഭിവന്ദ്യനായ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി, അന്യരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ തൃത്വത്തിന്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പുതുവർഷത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരുന്നു. ദൈവം എല്ലാവർക്കും സമാധാനപൂർണമായ ഒരു വർഷം ദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട രാജശക്കൻ എന്നെ സ്വാഗതം ചെയ്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് ഉണ്ടാകുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഞാൻ അത്രയുമൊന്നും യോഗ്യനല്ല. ദൈവത്തിന്റെ കൃപയിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടാം. ദൈവം നമ്മെ തന്റെ ഹിതപ്രകാരം മുന്നോട്ട് നയിക്കട്ടെ. അഭിനന്ദന തിരുമേനി നമ്മോടൊപ്പം ഉണ്ടെന്നുള്ളത് ഒരു വലിയ ആശ്വാസമാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ നേതൃത്വവും വളരെയേറെ ഈ ശുശ്രൂഷയ്ക്ക് നമ്മെ സഹായിക്കുന്നുണ്ട്. ഇതിൽ സംബന്ധിക്കുന്ന ഏവർക്കും അത് അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീപ്രകാശിന് ഓർപ്പിച്ചതുപോലെ ഒരു വർഷത്തിന്റെ ആദ്യ മാസം, അതിന്റെ ആദ്യ ദിവസങ്ങൾ പരിശുദ്ധ സഭയ്ക്ക് വളരെ വിലപ്പെട്ടതാണ്. ഒന്നാം തീയതി നമ്മുടെ കർത്താവിന്റെ ചേലാകർമ്മം, ആണ്ടാരംഭം, സഭയുടെ ശ്രേഷ്ഠമൽപ്പാന്മാരായ മാർ ബസേലിയോസ്, മാർ ഗ്രിഗോറിയോസ് എന്ന പിതാക്കന്മാരുടെ ഓർമ്മ, അതുപോലെ തന്നെ ജനുവരി 3-ാം തീയതി അനഗ്രഹോത്രവ സഭയുടെ വലിയ മാർബസേലിയോസ് എന്നറിയപ്പെടുന്ന ഗിയോർഗി സ്തുതിയൻ ബാബായുടെ ഓർമ്മ, 6-ാം തീയതി ധനഹാ പെരുന്നാൾ, 7-ാം തീയതി യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദം, 8-ാം തീയതി സ്തേഫാനോസ് പകതായുടെ ഓർമ്മ ദിനം. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ദിനങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. സഭാ മക്കൾ എന്നുള്ള നിലയിൽ നമുക്കും അത് കൂടുതൽ കൂടുതൽ അർത്ഥവത്തായിട്ട് കൊണ്ടാടുവാന്റെ ഗുണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. ഈ ദിവസങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിലെ രണ്ട് അന്യരായ പിതാക്കന്മാരെയാണല്ലോ നാം ഓർക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ സ്നാപകനും വിശുദ്ധ സ്തെഫാനോസ് സഹദായി. സ്തെഫാനോസ് സഹദായിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അല്പമായി ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 6-ഉം 7-ഉം അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സ്തെഫാനോസ് എന്ന വിശുദ്ധനെ കുറിച്ച് പഠിക്കുവാൻ നാം സമയം കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. സ്തെഫാനോസ് എന്ന ശ്രേഷ്ഠനായ ദൈവമനുഷ്യൻ നമ്മൾ വായിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ 7 ശമാശന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള സംഭവം. മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് 7 ശമാശന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ പറയുന്നത് ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കുവാനാണ്. അങ്ങനെ തിരഞ്ഞെടുക്കുന്നവരിൽ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖോറോസ്, നിഖാനോർ, തീമോൻ, ഫർമേനാസ്, നിക്കോലാവോസ് എന്നീ 7 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതിൽ സ്തേഫാനോസിനെ കുറിച്ച് പറയുന്നത് വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ് എന്നാണ്. ഈ സ്തേഫാനോസിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രാധാന്യം, അദ്ദേഹത്തിലുള്ള നിറവ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹി വാസ് എ മാൻ ഓഫ് ഫുൾ ഓഫ് ഫെയ്ത്ത്, ജീവിതത്തിൽ വിശ്വാസത്തിന്റെ നിറവുള്ള ഒരു മനുഷ്യൻ. രണ്ടാമത്, ഹി വാസ് എ മാൻ ഓഫ് ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഒരു മനുഷ്യൻ. ഹി വാസ് എ മാൻ ഓഫ് ഫുൾ ഓഫ് ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപ നിറഞ്ഞ മനുഷ്യൻ. ഹി വാസ് എ മാൻ ഓഫ് ഫുൾ ഓഫ് പവർ, ദൈവത്തിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ സ്തേഫാനോസിനെ കുറിച്ച് ആമുഖമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തി പ്രഭാവമാണ് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും അദ്ദേഹം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്ന് നാം കാണുന്നുണ്ട് 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ. വീണ്ടും പറയുന്നുണ്ട്, ആർക്കും എതിർത്തു നിൽപ്പാൻ കഴിയാത്ത വിധത്തിലുള്ള ജ്ഞാനവും ആത്മാവും, 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. കാരണം നമ്മൾ കാണുന്നുണ്ട് സന്നിധി സംഘത്തിന്റെ മുമ്പിൽ നിവർന്നു നിന്ന് ക്രിസ്തുവിലുള്ള വിശ്വാസവും സാക്ഷ്യവും പറയുന്ന വിഖ്യാതമായ വേദഭാഗമാണ് 7-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം. അതിനിപ്രകാരമാണ് അദ്ദേഹം ചരിത്രം അവിടെ വിശദീകരിക്കുന്നത്. അബ്രഹാമിൽ ആരംഭിച്ച് മുന്നോട്ടുള്ള ഇസ്രായേലിന്റെ നാൾ വഴികൾ എണ്ണി എണ്ണി പറയുകയും ഓരോ വാക്കിലും യഹൂദന്മാരുടെ ചെയ്തികളെ ചോദ്യം ചെയ്തും പ്രത്യേകിച്ച് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കേൾവിക്കാരെ പ്രകോപിപ്പിക്കുക കൂടി ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്തേഫാനോസിലുണ്ടായിരുന്ന ദൈവികമായ ചൈതന്യം, ദൈവികമായ ശക്തി, പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രസംഗിക്കുവാൻ മാത്രമല്ല, ചരിത്രം വിശദമാക്കുവാൻ മാത്രമല്ല, മറ്റുള്ളവരെ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുവാൻ തക്കവണ്ണം തന്റെ പ്രസംഗത്തിന്റെ ശക്തി അത്രമാത്രം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരെക്കുറിച്ച് സ്തേഫാനോസ് മടികൂടാതെ, അല്പം പോലും ലജ്ജ കൂടാതെ പറയുകയാണ്. 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ശാഠ്യക്കാരാണ്, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്ത ശാഠ്യക്കാരാണ് നിങ്ങൾ. യു ആർ സ്റ്റിഫ് നെക്ട്. 2 പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യു ആർ ലൈക്ക് യുവർ ഫാദേഴ്സ്, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും ശാഠ്യക്കാരാണെന്ന് പറയുമ്പോൾ പിതാക്കന്മാരുടെ ആ ചെയ്തികളെ കൂടി അവിടെ ചോദ്യം ചെയ്യുകയാണ്. 3 പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് എപ്പോഴും എതിർത്തു നിൽക്കുന്നവരാണ്. യു ഓൾവേസ് റെസിസ്റ്റിംഗ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഈ യഹൂദന്മാരുടെ സന്നിധി സംഘത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ധൈര്യമായി ഇപ്രകാരം സംസാരിക്കാൻ കഴിയണമെങ്കിൽ സ്തേഫാനോസിൽ ഉണ്ടായിരുന്ന ആത്മാവിന്റെ ശക്തി എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും എഴുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ പറയുകയാണ്, പ്രവാചകന്മാരുടെ മരണത്തിലും നിങ്ങളാണ് ഉത്തരവാദികൾ. അവരുടെ മേൽ അങ്ങനെയുള്ള ചില ആരോപണങ്ങൾ കൂടി സ്തേഫാനോസ് ചൊരിയുകയാണ്. ഇത് നമുക്കറിയാം, സ്തേഫാനോസിന്റെ മരണത്തിൽ കലാശിക്കുന്ന ഒരനുഭവമാണ് ഉണ്ടാകുന്നത്. പക്ഷേ മരണത്തിനപ്പുറമായിട്ടുള്ള ഒരു ജീവനെയും നിത്യജീവന്റെ അനുഭവത്തെയും സ്തേഫാനോസ് നേരിൽ കാണുന്നതായിട്ടും നമുക്ക് അവസാനം കാണുവാനായിട്ട് സാധിക്കും. 1 ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ഒരു വളരെ ശക്തനായ ദൈവിക സാക്ഷിയാണ് സ്തേഫാനോസിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന, ധൈര്യപൂർവ്വം സാക്ഷിക്കുന്ന ഒരു വ്യക്തി. നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരുപാട് ദൈവിക നന്മകൾ ദൈവം തമ്മിൽ തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല കൂടിയാണ് ക്രിസ്തുവിനെ സാക്ഷിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ചെയ്തികൾ കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ ഇടപെടലുകൾ കൊണ്ടൊക്കെ ദൈവത്തെ, ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്നുള്ള ഒരു വലിയ അവബോധം നമുക്കുണ്ടാകണം. സ്തെഫാനോസ് ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതായിട്ട് പറയുമ്പോൾ എങ്ങനെയാണ് അവന് സാക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്? ഒരു വലിയ ചരിത്രം തന്നെ അവിടെ വിശദീകരിക്കുകയാണ്. ഒന്നാമത്, നാം ക്രിസ്തുവിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അവന്റെ ജീവിത വൃത്താന്തം ആദ്യന്തം നാം അറിയുന്നവരായെങ്കിൽ മാത്രമേ ശരിയായ വിധത്തിൽ ക്രിസ്തുവിനെ സാക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ അറിവെന്ന് പറയുന്നത് വളരെ അംശമായി മാത്രം നാം അറിയുന്നു എന്ന് നാം സമ്മതിക്കേണ്ടതായിട്ട് വരും. നമ്മൾ പൂർണ്ണമായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്നില്ല. നാം പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുവാൻ വേണ്ടി അവരെ അത് പഠിക്കുന്നില്ല. നാം പൂർണ്ണമായിട്ട് അറിയുവാൻ വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നില്ല എന്നുള്ളത് നാം സമ്മതിക്കേണ്ടതായിട്ടുള്ള ഒരു കുറവാണ്. അപ്പോൾ ക്രിസ്തുവിനെ നാം സാക്ഷിക്കണമെങ്കിൽ ക്രിസ്തുവിനെ അറിയുവാൻ നാം ആഗ്രഹിക്കണം. അതുപോലെ തന്നെ ക്രിസ്തുവുമായിട്ടുള്ള ഏറ്റവും അടുത്ത സ്നേഹബന്ധം നാം സ്ഥാപിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നാം അറിയുന്ന ക്രിസ്തുവിനെ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അപ്പൊ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ആരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്റെ ജീവിതത്തിൽ ക്രിസ്തു ആരാണ്? ക്രിസ്തുവിന് ഞാൻ കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണ്? ക്രിസ്തുവിന് ഞാൻ ഏത് രീതിയിലുള്ള ഒരു ഒരു എന്റെ ജീവിതത്തിൽ എപ്രകാരം പ്രവർത്തിക്കുവാനാണ് ക്രിസ്തുവിനെ ഞാൻ അനുവദിച്ചിരിക്കുന്നത്? ചില കാര്യങ്ങൾ മാത്രമാണോ, അതോ മുഴുവനായും എന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് പ്രവർത്തിക്കുവാനും എന്നോടൊപ്പം ആയിരിക്കുവാനും ഞാൻ അനുവാദം കൊടുത്തിട്ടുണ്ടോ? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. സ്തെഫാനോസിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിനെ അറിയിക്കുവാനുമുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ത്വര വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ നാം ക്രിസ്തുവിനെ സാക്ഷിക്കണമെങ്കിൽ ഒരു ബേസിക് റിക്വയർമെന്റ് ആണ് വേദപുസ്തകം വായിക്കുന്നവരായി ആ ശീലം വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. വേദപുസ്തക വായന എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മൾ വായിക്കുന്നവരാ വായിക്കാത്തവരല്ല, നമ്മളെല്ലാം വായിക്കുന്നുണ്ട്. പക്ഷെ വേദപുസ്തകം വായിച്ച് പഠിക്കുവാൻ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അതിന്റെ ദൈവികമായ രഹസ്യങ്ങളെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ് ഒരു ഒരു വഴിപാടെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അത് വായിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമാകുമെന്നുള്ള നിലയിൽ നാം വായിക്കുന്നവരായി തീരാതെ ധ്യാനപൂർവം ദൈവവചനങ്ങളെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം വേദപുസ്തകം വായിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വേദപുസ്തക വായനയിലൂടെ ക്രിസ്തുവിനെ അറിയുവാൻ നമുക്ക് സാധിക്കണം. വേദപുസ്തകം വരച്ചു കാട്ടുന്ന ഒരു ക്രിസ്തുവിനെ വിശുദ്ധ കൂദാശയിലൂടെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ വായിക്കുക മാത്രമല്ല, വായിച്ച് മനസ്സിലാക്കുന്ന ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ കൂടി വിശുദ്ധ കൂദാശയിലൂടെ, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രുചിച്ചറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ധൈര്യമായി ഏറ്റുപറയുകയാണ് നമുക്ക് പിന്നീട് ചെയ്യാനുള്ളത്. ഓരോ വ്യക്തിയോടും ക്രിസ്തുവിനെ സാക്ഷിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളെ കൂടി കണക്കെടുക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഇവിടെ സ്തെഫാനോസ് ക്രിസ്തുവിനെ സാക്ഷിക്കുമ്പോൾ യഹൂദന്മാരോടാണ് സാക്ഷിക്കുന്നത് എന്ന് നല്ലവണ്ണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ യഹൂദന്മാരുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ അവരുടെ മുൻ ചരിത്രത്തെ അവിടെ വരച്ചു കാട്ടിക്കൊണ്ട് ക്രിസ്തു അബ്രഹാമിന്റെ തുടർച്ചയാണെന്നും അല്ലെങ്കിൽ അബ്രഹാമിൽ ആരംഭിക്കുന്ന യഹൂദന്മാരുടെ ആ വലിയ ചരിത്രത്തെ അവിടെ വരച്ചു കാണിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അതിന്റെ ഭാഗമാക്കി കാണിക്കുവാൻ സ്തെഫാനോസ് പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, യഹൂദന്മാരെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനിക്കുന്നവരാണ് അവർ. അപ്പോൾ അബ്രഹാം തങ്ങളുടെ പിതാവാണ് അഭിമാനിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ അവർ തയ്യാറല്ല. ആ ക്രിസ്തുവിനെയാണ് സ്തെഫാനോസ് യഹൂദന്മാരോട് വളരെ ശക്തമായ ഭാഷയിൽ അവിടെ പ്രസംഗിക്കുന്നത്. അപ്പോൾ അറിയുന്ന ക്രിസ്തുവിനെ അറിയിക്കുവാനുള്ള ആഗ്രഹം, അതിനുള്ള ഒരു തയ്യാറെടുപ്പ്, അതിനുള്ള ഒരു ധൈര്യം നാം ആർജിച്ചെടുക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നാം ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഒരുപക്ഷെ അത് എല്ലായിടത്തും ഒരുപോലെ എത്തണമെന്ന് നിർബന്ധമില്ല. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് സ്തെഫാനോസിന്റെ പ്രസംഗം ബദ്ധരകർണങ്ങളിലാണ് പലപ്പോഴും പതിക്കുന്നത്. അവർ കേൾക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. വെറും വാക്കുകളുടെ പ്രയോഗങ്ങളേക്കാൾ ഉപരിയായിട്ട് അവിടെ കാര്യമായി ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. സ്തെഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് സംസാരിച്ചിട്ടും അവിടെ കാര്യമായി ഒന്നും സംഭവിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരാൾ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് എന്തുകൊണ്ട് അത് കടന്നു ചെല്ലുന്നില്ല? അത് പ്രസംഗിക്കുന്നയാളിന്റെ കുറവായി പലപ്പോഴും നമ്മൾ കാണും. എന്നാൽ അതല്ല, അതിനുപരി കേൾവിക്കാരും അതിനുവേണ്ടി ഒരുങ്ങേണ്ടത് ആവശ്യമായിട്ടുണ്ട്. കേൾവിക്കാരുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് അവിടെ പ്രധാനമായിട്ടും കണക്കാക്കുന്നത്. പലപ്പോഴും നമ്മൾ പ്രസംഗരെ വിമർശിക്കുകയും അവരുടെ ചില വാക്കുകളെ പിടിച്ച് അതിൽ കടിച്ചു തൂങ്ങി അവരെ തേജോവധം ചെയ്യുവാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. നമ്മൾ ഇന്ന് വളരെ പ്രകടമായിട്ട് നമ്മുടെ മുൻപ് കാണുന്നതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ അതിനെ നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപക്ഷെ ദേവാലയത്തിലെ പ്രസംഗമായാലും തെരുവോരത്തെ പ്രസംഗമായാലും അതിനെയൊക്കെ ഇഴകീറി അതിനെ വിമർശിക്കുവാനും കുറ്റപ്പെടുത്തുവാനും ഒക്കെ ഇന്ന് ആളുകൾ വളരെയേറെ ഉത്സുകരാണ്. പക്ഷെ ഒരു കാര്യം അവർ വിട്ടുപോകുന്നു, തങ്ങളുടെ ഹൃദയത്തിന്റെ നൈർമല്യത്തിന്റെ കുറവുകൊണ്ടാണ് തങ്ങൾക്കതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതെന്ന് പലപ്പോഴും അവർ ചിന്തിക്കുന്നില്ല. ഇവിടെ യഹൂദന്മാർ മുൻവിധിയോടെ പ്രസംഗനെ കണ്ടു. മാത്രമല്ല, തങ്ങളുടെ പിതാക്കന്മാരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരാളിനെയാണ് അവരുടെ മുൻപിൽ കാണുന്നത്. അല്ലാതെ സ്തെഫാനോസ് പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെ അറിയുവാൻ തക്കവണ്ണം അവർ അല്പം പോലും മെനക്കെടുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, ഒരു പ്രസംഗകനോ ഒരു സഭാസ്ഥാനിയോ പ്രസംഗത്തിന്റെ ഭാഗമായി പരുഷമായി പെരുമാറുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. നമുക്കറിയാം, ദേവാലയത്തിലെ പ്രസംഗമായാൽ പോലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരവസരത്തിലുള്ള പ്രസംഗമായാൽ പോലും പരുഷമായ വാക്കുകൾ ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ പലപ്പോഴും പരുഷമായ വാക്കുകൾ, കുറ്റപ്പെടുത്തലുകൾ, വിമർശനങ്ങൾ, ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ സ്തെഫാനോസ് ഉപയോഗിച്ച് നടന്നു കാണുവാൻ സാധിക്കും. ഏഴാം അധ്യായത്തിന്റെ 51 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പോ സ്വലോത്തുക്ക് 7:51 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിശോധനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങളിപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ സ്തെഫാനോസിന്റെ പ്രസംഗം അങ്ങോട്ട് പുരോഗമിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുകയും അവർ പ്രകോപിതരാകുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പരുഷമായുള്ള ചില വാക്കുകൾ അവരെ പ്രകോപിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം കരുണയുടെ ഉറവിടമാണെന്നാണ്. എന്നാൽ ദൈവം അർഹരായവരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വൽപ്രവൃത്തികൾ 5 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാം അനന്യാസിന്റെയും സഫീറയുടെയും കാര്യത്തിൽ എപ്രകാരമാണ് ദൈവത്തിന്റെ ശിക്ഷാവിധി അവിടെ നടപ്പിലാകുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം കരുണയുള്ളവനാണ് എന്ന് പറയുമ്പോൾ തന്നെ, ദയവാനാണ് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മനസ്സരിവുള്ളവനാണെന്ന് പറയുമ്പോൾ തന്നെ അർഹമായ ശിക്ഷ മാതൃകാപരമായി കൊടുക്കുവാൻ ദൈവം പലപ്പോഴും നമ്മുടെ മുൻപിൽ മാതൃകകൾ കാണിക്കുന്നുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്തെഫാനോസ് എന്തുകൊണ്ട് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അതായത്, പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് ദീർഘക്ഷമ, ദയ എന്നിവ. നമ്മൾ വായിക്കുന്നുണ്ട് ഗലാത്തി ലേഖനം 5:22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലമായി ദീർഘക്ഷമയും ദയയും ഉണ്ട് എന്ന് കാണുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പ്രസംഗിക്കുന്ന സ്തെഫാനോസ് എന്തുകൊണ്ട് ഇത്ര പരുഷമായി സംസാരിക്കുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. ഇവിടെ യെശയ്യാ പ്രവചനം 66:3-4 വാക്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതിപ്രകാരമാണ്, അവർ സ്വന്തം വഴികളെ തിരഞ്ഞെടുക്കുകയാൽ ഞാനും അവരെ ഉപദ്രവിക്കുന്നത് തിരഞ്ഞെടുത്ത് അവർ ഭയപ്പെടുന്നത് അവർക്ക് വരുത്തും. അപ്പോ യെശയ്യ പ്രവചനത്തിലൂടെ ദൈവത്തിന്റെ അരുളപ്പാടാണ്, അവർ സ്വന്തം വഴികളെ തിരഞ്ഞെടുത്തു, അതിനാൽ ഞാനും അവരെ ഉപദ്രവിക്കുന്ന തിരഞ്ഞെടുത്ത് അവർ ഭയപ്പെടുന്നത് അവർക്ക് വരുത്തും. ഇവിടെ ദൈവം പ്രതിപകരം ചെയ്യുന്നവനായിട്ടോ അല്ലെങ്കിൽ പകരം ചെയ്യുന്നവനായിട്ടോ നമ്മുടെ ചേച്ചികൾക്ക് അനുസൃതമായിട്ട് നമ്മോട് പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു അർത്ഥമല്ല ഇവിടെ വരുന്നത്. പക്ഷെ മാതൃകാപരമായി ദൈവം നമ്മെ ശിക്ഷിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എഫ് എസ് ലേഖനം 4:2 രണ്ടാം വാക്യത്തിൽ പറയുന്ന പ്രകാരം സകല മനോവിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടി നടക്കുവാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം ഓർക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിനയത്തിന്റെ ഉടയവനാണ് ദൈവം കർത്താവ്. കർത്താവ് സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും മൂർത്തിഭാവമാണ്. അതുകൊണ്ട് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ സൗമ്യതയുടെ അനുഭവത്തിലേക്ക് വളരുക എന്നുള്ളതാണ്. സൗമ്യതയുടെ രാജാവിന്റെ ശിഷ്യരെന്നുള്ള നിലയിൽ തന്റെ മുഖം മൃദുവെന്ന് പ്രഖ്യാപിച്ച ക്രിസ്തുവിന്റെ അനുയായികളുമാണ് നാം എന്ന് മറക്കരുത്. സ്തെഫാനോസ് ഇതൊന്നും മറന്നുകൊണ്ടല്ല പ്രസംഗിച്ചത്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പറയുമ്പോൾ പലപ്പോഴും ഒരു പക്ഷേ പരുഷമായ വാക്കുകൾ, കുറ്റപ്പെടുത്തലുകൾ, പ്രകോപിപ്പിക്കുന്ന വാക്കുകളൊക്കെയും ഉണ്ടായിരുന്നു വരും. നമുക്കത് ഇഷ്ടമല്ല. പലപ്പോഴും ദേവാലയത്തിലെ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ പ്രസംഗിക്കുന്നു, അച്ഛൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ തിരുമേനി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ള വിമർശന ബുദ്ധിയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം ഓർക്കണം നമ്മുടെ ഹൃദയത്തിന്റെ നൈർമല്യത്തിന്റെ കുറവാണ് ഒരുപക്ഷെ അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയാത്തതെന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ യഹൂദന്മാർക്ക് പറ്റിയ പരാജയം അതാണ്. യഹൂദന്മാർക്ക് തങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, എന്നാൽ തങ്ങളുടെ പിതാക്കന്മാരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അത് ശരിയാണെന്നുള്ള വിധത്തിൽ, യഥാർത്ഥമാണെന്നുള്ള നിലയിൽ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയത് ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അപ്പോൾ ഓർക്കുക, സ്തെഫാനോസ് സഹത ക്രിസ്തുവിനെ സാക്ഷിക്കുന്നത് ക്രിസ്തുവിനെ അറിഞ്ഞ് അനുഭവിച്ച് വളരെ ശക്തമായ ഭാഷയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് പ്രസംഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നാം ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ കുടുംബ ജീവിത പശ്ചാത്തലങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ നമ്മെ വീക്ഷിക്കുന്ന, നമ്മളെ നിരന്തരം പരിശോധിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുൻപിൽ നാം എപ്രകാരമാണ് ജീവിക്കുന്നത് എന്ന് ഓരോരുത്തരും പ്രത്യേകം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇത് സഭാ ശുശ്രൂഷകന്മാരെ കുറിച്ച് മാത്രമല്ല, കുടുംബസ്ഥരായിട്ടുള്ള സാധാരണക്കാരായ വിശ്വാസികളെ കുറിച്ചും വളരെ പ്രസക്തമാണ്. നമ്മെ നന്നായി പരിശോധിക്കുന്ന, അല്ലെങ്കിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, സദാ നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് നാം ഓർക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ പുതിയ വർഷത്തിൽ നമുക്ക് ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ വാക്കുകൊണ്ട് മാത്രമല്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ചെയ്തികൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ സംസാര രീതികളിൽ ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. പരിശുദ്ധാത്മ നിറവിൽ ശക്തമായി ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ സ്തെഫാനോസിന് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ചിലപ്പോഴെങ്കിലും കേൾവിക്കാർ ശരിയായ രീതിയിൽ പ്രതികരിക്കണമെന്നില്ല. നമുക്കത് അറിയാവുന്ന കാര്യമാണ്, ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അനേകം എതിർപ്പുകൾ, അനേകം വിപരീത ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു അനുഭവമാണ് ശരിയായ സുവിശേഷ പ്രസംഗം അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത്. അനേക സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള വലിയ ശത്രുതയും പ്രതികാര നടപടികളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ശരിയായ സുവിശേഷത്തിന് എപ്പോഴും എതിർപ്പുകളുണ്ടാകും, ശരിയായ സാക്ഷ്യ ജീവിതത്തിന് എപ്പോഴും വിഷമതകളുണ്ടാകും, ശരിയായ ഉത്തമ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് അനേകം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അവിടെ നാം മടുത്തു പോകരുത്, നാം അതിനെ തോൽവി സംബന്ധിച്ച് പിന്മാറുവാൻ പാടില്ല. ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന, യഥാർത്ഥമായ ജീവനുള്ള സാക്ഷി എന്നുള്ള നിലയിൽ ക്രിസ്തുവിന്റെ സാക്ഷിയാണ് ഞാൻ എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി വീണ്ടും വീണ്ടും മുന്നേറുവാന്റെ കവണമാണ് നമുക്ക് സാധിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചിലപ്പോഴെങ്കിലും കേൾവിക്കാർ ശരിയായ രീതിയിൽ പ്രതികരിക്കാറില്ല. ഇവിടെ കാണുന്നുണ്ട്, യഹൂദന്മാർ തങ്ങളുടെ ചെവി പൊത്തിക്കൊണ്ട് പാഞ്ഞു ചെല്ലുകയാണ് സ്തെഫാനൊസിന്റെ നേരെ. അപ്പോൾ ആ പ്രതികരണം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ജീവിതം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള പ്രതികരണം നമുക്ക് ലഭിക്കണമെന്നില്ല, നമ്മെ എപ്പോഴും ബഹുമാനിക്കണമെന്നില്ല, നമ്മെ എപ്പോഴും ആദരിക്കണമെന്നില്ല, നമ്മെ എപ്പോഴും അവർ ചെവിക്കൊള്ളണമെന്നില്ല. ചിലപ്പോഴെങ്കിലും ഈ രീതിയിൽ ഉള്ള പ്രതികരണങ്ങൾ നാം പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് ക്രൈസ്തവ ജീവിതത്തിൽ. അതുപോലെ തന്നെ ചിലപ്പോൾ മരണം വരെയും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. നമ്മെ കർത്താവ് വിളിക്കുമ്പോൾ ജീവിക്കുവാൻ വേണ്ടി മാത്രമല്ല, മരിക്കുവാൻ വേണ്ടി കൂടിയാണ് വിളിച്ചിരിക്കുന്നത്. ജീവിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ മരിക്കുന്നത് ലാഭമാണെന്ന് ഓർപ്പിക്കുന്ന പൗലോസിന്റെ വാക്കുകൾ നാം ഒരിക്കലും മറക്കരുത്. അപ്പോൾ ജീവിക്കുക മാത്രമല്ല, മരിക്കുവാൻ കൂടി നാം വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് കടമയുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. ഇവിടെ സ്തെഫാനൊസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സംഭവം നമ്മൾ കാണുന്നുണ്ട്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് എന്ന് നമുക്കറിയാം. താൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവൻ സ്വർഗത്തേക്ക് നോക്കി പിതാവാൻ ദൈവത്തെയും അവന്റെ വലത് ഭാഗത്ത് യേശുവിനെയും കാണുന്ന ആ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവനെ കല്ലെറിഞ്ഞു കൊല്ലുന്നത്. ഈ ദാരുണമായ സംഭവം സാക്ഷിക്കുവാനായിട്ട് ഷൗലെന്ന ഒരു ബാല്യക്കാരനവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഭൂമിയിൽ അവന്റെ മരണത്തിന് സാക്ഷിയായ ഷൗലും, അതുപോലെ തന്നെ സ്വർഗത്തിൽ അവന്റെ മരണത്തെ കണ്ടുകൊണ്ട് അവനെ സ്വീകരിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുന്ന കർത്താവും നമ്മുടെ മുൻപിൽ ഒരു മാതൃകയായി ദൃഷ്ടാന്തമായി നിൽക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതം നന്മ നിറഞ്ഞതാകുമ്പോൾ, നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാകുമ്പോൾ, നമ്മുടെ ജീവിതം സാക്ഷ്യമുള്ളതായി തീരുമ്പോൾ, നമ്മുടെ ജീവിതം നീതിപൂർവകമായി തീരുമ്പോൾ, നമുക്ക് നമ്മെ സാക്ഷിക്കുവാൻ, നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷികളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സമൂഹം, നമ്മുടെ ഇടവക ജനങ്ങൾ, നമ്മുടെ സ്നേഹിത സമൂഹം തീർച്ചയായിട്ടും നമ്മോടൊപ്പം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഒരു നിത്യസാക്ഷിയായി ക്രിസ്തു നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നാം ഓർക്കുക. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് മരണത്തിന്റെ നാഴികയിലും സ്വർഗീയ ദർശനവും നിത്യജീവന്റെ പ്രകാശവും കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതും സ്തെഫാനൊസ് നമുക്ക് തരുന്നതായിട്ടുള്ള ഒരു നല്ല സാക്ഷ്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരുടെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നാം കാണുവാൻ പരിശ്രമിച്ച സ്തെഫാനൊസിന്റെ ആ വലിയ സാക്ഷ്യം, അവന്റെ ജീവിതത്തിൽ അവൻ അനുവർത്തിച്ചതായിട്ടുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസവും ക്രിസ്തുവിലുള്ള പൂർണമായ അവന്റെ ജീവിതവും നമുക്ക് തരുന്നതായിട്ടുള്ള ചില ചെറിയ ചെറിയ ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിച്ചത്. ക്രിസ്തുവിനെ അറിയുവാൻ ശ്രമിക്കുക, ക്രിസ്തുവിനെ അനുഭവിച്ചറിയുക, ആ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ ധൈര്യമായി പ്രസ്താവിക്കുക. ധൈര്യമായി പ്രസ്താവിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ നിറഞ്ഞിട്ട് നാം ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ നമുക്ക് നേരിടുന്ന എതിർപ്പുകളും നമുക്ക് നേരിടേണ്ടി വരുന്നതായിട്ടുള്ള ഉപദ്രവങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുള്ള ഈ ലോക ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിലുപരിയായിട്ട് ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗത്തിന്റെ അനുഭവവും നിത്യജീവനും നമുക്ക് മുന്നിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കേണ്ടത് ആവശ്യമാണ്. ഈ പുതിയ വർഷത്തിൽ നമുക്ക് ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിപ്പാൻ തക്കവണ്ണം പരിശ്രമിക്കാം, ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാം, ക്രിസ്തുവിനെ അറിയുവാനും അനുഭവിക്കുവാനും നമുക്ക് ഈ നാളുകളിൽ കൂടുതലായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും അതിനുള്ള ശക്തിയും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ ഇതിനവസരം നൽകിയ പ്രിയപ്പെട്ട രാജേഷ് അച്ഛനോടും സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും പ്രത്യേകാൽ അഭിനന്ദനായ ഇവാനിസ് തിരുമേനിയോടും മറ്റെല്ലാ സഹോദരങ്ങളോടും എന്റെ സ്നേഹാദരവുകൾ ഞാൻ അറിയിക്കുന്നു. ഏവർക്കും അനുഗ്രഹം നിറഞ്ഞ സമാധാനപൂർണമായ ഒരു പുതിയ വർഷം തിരുവനന്തപുരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനായ എനിക്ക് വേണ്ടിയും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹബുദ്ധി ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അഭിമന്യ തിരുമേനി ഇന്ന് വചന സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട തമ്പാനുഷൻ, പ്രിയ വൈദിക സഹോദരങ്ങളെ, വിശ്വാസ സമൂഹമേ, പുതിയ വർഷത്തിലേക്ക് പദമൂന്നി. ഏതാനും ദിവസങ്ങൾ മുന്നോട്ട് പോയി നമ്മൾ 2023 നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഈ സമയം നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടുള്ളതും എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ച് ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിന്റെ പ്രാധാന്യം വളരെ ഭംഗിയായി അവതരിപ്പിക്കുവാൻ പ്രിയപ്പെട്ട തമ്പാനത്തിൽ ശ്രദ്ധിച്ചു. അത് നമുക്ക് പ്രചോദനവും ആധ്യാത്മിക ഊർജവും പകരുന്നതാകട്ടെ നാമുഖമായി ഓർമ്മപ്പെടുത്തുക. ശാസ്ത്രലോകത്തിന്റെ വളർച്ചയിൽ വിശ്വാസത്തെ ത്യജിക്കുവാൻ ഏറെ സാധ്യതയുണ്ടായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അത് അഭിമന്യ തിരുമേനിയും ചെന്ന ഇടവകയിലും കഴിഞ്ഞ ജനുവരി 1 സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ വന്നപ്പോഴും ഓർമ്മപ്പെടുത്തിയൊരു കാര്യം, ശാസ്ത്രം വളരുന്നു, സാങ്കേതിക വിദ്യകൾ അതിശീഘ്രമായി മുന്നോട്ട് പോകുമ്പോഴും കേവലം ഒരു വൈറസിന് നമ്മളെ തളച്ചിടാൻ പറ്റും. അത്രയേ ഉള്ളൂ ശാസ്ത്രലോകത്തിന്റെ അതിശക്തമായ കാര്യം. ബാക്കിയെല്ലാം സൗകര്യങ്ങൾ കൂട്ടുന്ന മേഖലയിലാണ് ശാസ്ത്രം വളരുന്നത്, കാര്യങ്ങൾ എളുപ്പമാക്കുക. അതിനപ്പുറമായി ദൈവത്തിന്റെ ഒരു ദൗത്യം ചെയ്യുവാൻ തക്കൊന്നും ശാസ്ത്രത്തിന് സാധിക്കുന്നില്ല. ആ തിരിച്ചറിവ് നമ്മളെ പലപ്പോഴും കുറവിലേക്ക് നയിക്കുമ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയത് വിശുദ്ധനായ സ്തേഫാനോസ് സഹദായുടെ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന 4 പ്രധാനപ്പെട്ട ഗുണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനപ്പുറമായി ഒരു പുനർവാചന, ഒരു പുനർനിർവചനത്തിന് വേണ്ടി അച്ഛൻ ഒരുങ്ങിയപ്പോൾ ക്രിസ്തുവിന്റെ മുന്നോടിയായി കടന്നു വന്ന യോഹന്നാൻ സ്നാപകനെ പോലെ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച സ്നേഹത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് വിശുദ്ധനായ സ്തേഫാനോസ് സഹദ. സെയിന്റ് സ്റ്റീഫൻ പ്രാക്ടീസ്ഡ് ലവ് ഇൻ ഓൾ തിങ്സ് ആൻഡ് ഇറ്റ് വാസ് ദാറ്റ് ലവ് ഓഫ് ക്രൈസ്റ്റ് ദാറ്റ് കോസ്ഡ് ഹിസ് അൾട്ടിമേറ്റ് മാർട്ടിഡം. ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ് അദ്ദേഹത്തെ കുറിച്ച്. ദൈവത്തിൽ നിന്ന് കണ്ടും കേട്ടും അനുഭവിച്ചും എടുത്തതായ സ്നേഹത്തെ കൃത്യമായ അളവിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് തിരികെയും പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെട്ട മനുഷ്യനായതുകൊണ്ടാണ് കൃത്യമായി ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി മരിക്കുവാൻ ഇഷ്ടപ്പെട്ടത്. ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ദൗത്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ത്യജിക്കാൻ തയ്യാറല്ല. ക്രിസ്തുവിൽ നിന്ന് വാങ്ങാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു കാണിച്ചു തരുന്നത് തനിക്കുണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും എല്ലാ സർവസ്വവും ഉപേക്ഷിച്ച് മനുഷ്യന്റെ, ദാസന്റെ വേഷം ധരിച്ച് ലോകത്തിലേക്ക് കടന്നു വരികയാണ്. ഇത് കണ്ട് ബോധ്യപ്പെട്ട നമ്മൾ ക്രിസ്തുവിന് വേണ്ടി പലപ്പോഴും ത്യജിക്കാൻ തയ്യാറല്ലാത്ത ഒരു മനോഭാവത്തിലേക്ക് മാറുമ്പോൾ അത് അനിവാര്യമാണെന്ന് നമ്മളെ കൃത്യമായി പഠിപ്പിച്ചു. സോ ദാറ്റ് ഈസ് ദ റിയൽ ഗോസ്പൽ മെസ്സേജ് ബൈ സെയിന്റ് സ്റ്റീഫൻ. അതൊരു സുവിശേഷം കൂടിയാണ്. ക്രിസ്തു ലോകത്തിലേക്ക് വന്ന വാർത്ത പോലെ ക്രിസ്തു എന്തിനു വേണ്ടി വന്നു, നമ്മുടെ ദൗത്യം എന്താണെന്നതിന്റെ സുവിശേഷം കൃത്യമായി പ്രതിപാദിക്കുന്നതും ഈ വാക്യത്തിലൂടെയാണ്. അങ്ങനെ ഇതൊരു അനുഗ്രഹീതമായ ചിന്തയായി തീർന്നതിൽ നമുക്ക് ഏവർക്കും സന്തോഷിക്കാം. നമുക്കും ചിന്തിക്കാം, ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്തൊക്കെ ത്യജിക്കാൻ തയ്യാറാണ്. ഇതിനോട് ഉത്തരം കേൾവിക്കാരായ ഓരോരുത്തരും കണ്ടുപിടിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛന്റെ നല്ല വാക്കുകളെ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
പന്നിരായ വൈദിക ശ്രേഷ്ഠതെ, ഈ പ്രാർത്ഥനയിൽ ആരാധനയിൽ സംബന്ധിക്കുന്നല്ല പ്രിയപ്പെട്ടവരുമേ, ക്രിസ്ത്യാനി ആര് എന്നുള്ളതിന് വേദപുസ്തകം നൽകുന്ന നിർവചനം, ക്രിസ്തുവിന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ തന്നെത്താനെ ത്യജിച്ചുകൊണ്ട് കുരിശുമെടുത്തുകൊണ്ട് അവന്റെ പിന്നാലെ വരണം എന്നുള്ളതാണ്. യേശു നമുക്ക് നൽകിയ ജീവിതപാത പട്ടുകുരിശ പാതയൊന്നും ആയിരുന്നില്ല, അത് കുരിശിന്റെ വഴി തന്നെയായിരുന്നു. അതുകൊണ്ട് ആ ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ച് പറയുന്നത് ദ വേ ഓഫ് ദി ക്രോസ്, കുരിശിന്റെ വഴിയാണ് ക്രിസ്ത്യ ജീവിതം. അപ്രകാരം നോക്കുമ്പോൾ നല്ല ഒരു ക്രിസ്ത്യാനിയെ നമുക്ക് മാതൃകയാക്കുവാൻ തക്കൊണ്ട് സാധിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ വളരെ നല്ല വാക്കുകളിലൂടെ ബഹുമാനപ്പെട്ട തമ്പാനച്ഛൻ ഇന്ന് വരച്ചു കാട്ടി. തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നന്മ ചെയ്യുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്തിനാ അവനെ നന്മ ചെയ്യുക, മാറി നിന്നേക്കാം. പക്ഷെ നന്മ ചെയ്യുമ്പോൾ, ക്രിസ്തീയ ജീവിതം യഥാർത്ഥമായ ക്രിസ്ത്യാനിയാകുമ്പോൾ പ്രതിസന്ധികൾ ഏറുമെന്നുള്ള ബോധ്യം നമ്മെ ധരിക്കുകയും ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യമാകുവാനും, അച്ഛൻ പറഞ്ഞ മൂന്ന് വാക്കുകളെ ഓരോ ചെറിയ ചെറിയ പോയിന്റുകളായി പറഞ്ഞാൽ, ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിനെ പങ്കുവെക്കുക, ക്രിസ്തുവിന് വേണ്ടി യാഗമാകുക അല്ല ത്യാഗമാവുക, അതാണ് നമ്മുടെ ജീവിത ദൗത്യം. ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിനെ പങ്കുവെക്കുവാനും ക്രിസ്തുവിന് വേണ്ടി യാഗമാകുവാനും നമുക്കെല്ലാവർക്കും സാധിക്കണം. ഈ പുതുവർഷം അനുഗ്രഹത്തിന്റെ വർഷമായി തീരട്ടെ. പ്രാർത്ഥനയോടും വിശ്വാസത്തോടും സാക്ഷ്യത്തോടും കൂടെ ജീവിപ്പാന്തക്കോണം എല്ലാവർക്കും ഇടയാവട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. നല്ല ദൂത് നൽകിയ ബഹുമാനപ്പെട്ട തമ്പാനച്ഛനോട്, നേതൃത്വം നൽകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോട്, നേതൃത്വം വഹിക്കുമ്പോൾ മറ്റ് രാജേഷൻ മറ്റച്ഛന്മാർ എല്ലാവരും, പങ്കാളികളാവുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാവരോടും, ഇതിനുവേണ്ടി അല്പമായധികമായി സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പുതുവർഷം എല്ലാവർക്കും അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും ആയി തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും കാത്തു പരിപാലിക്കുവാനും എല്ലാവർക്കും കൃപയും അനുഗ്രഹം ലഭിക്കാനും തക്കോണം. നമുക്കും പ്രാർത്ഥിക്കാം. ആത്മാവും ശക്തിയും നിറഞ്ഞ യഥാർത്ഥമായ സാക്ഷ്യ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് എല്ലാവർക്കും വരുന്ന ദൈവം നമ്പരാൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകള് ഞാൻ ഈ സമയത്ത് വായിക്കുന്നത്, ഒരേലിയമ്മേ ദൈവസ്ഥാനത്തിൽ ഓർക്കാം, ഡാലസിലുള്ള ഷീബയുടെ അമ്മയാണ്, ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്നു. ഒരു ജിജിമോള് ട്രോക്കായിട്ട് ചികിത്സയിലാണ്, ജിജിമോളെ ദൈവസ്ഥാനത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ബിജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, സർജറി കഴിഞ്ഞ് ഇങ്ങനെ ഷോൾഡറിന്റെ സർജറി കഴിഞ്ഞിട്ട് ഇങ്ങനെ സുഖം പ്രാപിച്ചു വരുന്നു. അതുപോലെ റേനുവിനെ ഓർക്കാം, ജോർജി ജോജിനെ ഓർക്കാം, ഷാജി, ജോസ് അടൂർ, രാജു, സുനിൽ, ജോൺ, ജൊഹാൻ, ബേബിക്കുട്ടി, സൂസി, പീറ്റർ, കെമത്തായി, ജേക്കബ്, ഗ്രേസി, തോമസ്, സജി ആൻഡ് റൊഹാൻ, ജിമ്മി, അലീസ് ജോസഫ്, സാറാമ്മ, അനന്യ മാത്യു, രാജു നറുൾ, ജോസ് ആൻഡ് ഷാജി, ലിസി എബ്രഹാം, രാജൻ തോമസ്, ലളിത, ശാന്തി, ഫാൻസി, ജോയൽ, ജോയൽ മാത്യു, മോളി, സേറ, ടോബി, കുഞ്ഞുമോനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് യാചിക്കാം. ബാറക്കുമോർ, ഞങ്ങൾ നിത്യമായി സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ, പ്രത്യേകിച്ച് പുതു സംവത്സരത്തിന്റെ തുടക്കം കുറിക്കുന്ന ഈ നാളുകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ ആ കൃപയിൽ ആശ്രയിപ്പാൻ തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് ഓരോ നിമിഷവും വളരെ അത്ഭുതകരമായി ഞങ്ങളെ കൊണ്ടു നടക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾ ഓരോ നിമിഷങ്ങളും പിന്നിടുമ്പോഴും ദൈവം തന്ന അവസരമാണെന്നുള്ള ബോധ്യം മനസ്സുകൊണ്ടും ശരീരം കൂടും അങ്ങയുടെ അടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. അവിടുത്തെ കൃപയിൽ നിറയ്ക്കണമേ. ഓരോ നിമിഷവും സ്വർഗീയ പിതാവിന്റെ സ്നേഹത്തെ അതിന്റെ അർത്ഥതലത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. വളരെ അത്ഭുതകരമായി അവിടുന്ന് ഞങ്ങളെ ഓരോ നിമിഷവും കരുതുമ്പോഴും പകരമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കത്തക്കവണമുള്ള ആത്മീയ ദർശന ബോധത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങളെ പേര് പറയപ്പെട്ടവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ കരുണയുടെ മുമ്പാകെ തലവരിക്കുന്നു. ഓരോ മക്കളെ അവിടുന്ന് വാഴ്ത്തണമേ. വേദന കൊണ്ടും അസ്വസ്ഥത കൊണ്ടും രോഗം നൽകുന്ന ഭയവും രോഗമുണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന മക്കളെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജീവിതത്തിൽ രോഗം വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുടെയൊക്കെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ആശ്രയമായി അവിടെ നിന്നുള്ള ബോധ്യം അവരെ ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട കോണം അങ്ങയുടെ സാന്നിധ്യം ശക്തീകരിക്കണമേ. അങ്ങയുടെ സ്പർശനവും നോട്ടവും ഒക്കെ അവർക്ക് കൂടുതൽ ആത്മീയ കരുത്തേകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെയൊക്കെ വീണ്ടെടുക്കുവാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങയുടെ സാന്നിധ്യവും അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങളും ഒക്കെ അവർക്ക് കൂടുതൽ സന്തോഷകരമായി തീരുവാൻ സഹായിക്കണമേ. മറ്റൊരു വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല പ്രത്യാശയും ധൈര്യവും കൊടുത്ത് നടത്തണമേ. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യുവാക്കന്മാർ, യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മാതാപിതാക്കളെ, സഹോദരങ്ങളെയും ഓർക്കുന്നു. മാതൃകാപരമായ കുടുംബജീവിതം നയിക്കാനുള്ള ശക്തി നൽകണമേ. പ്രശ്നങ്ങളെ സമഞ്ജിത്തതയോടെ കൈകാര്യം ചെയ്യാനുള്ള ബോധ്യം കൊടുക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തനിയെ കഴിയുന്ന മാതാപിതാക്കളെയൊക്കെ ഓർക്കുന്നു, അനുഗ്രഹിക്കണമേ. വിവാഹപ്രായത്തിയിട്ടും അനുയോജ്യരായ പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടും കുഞ്ഞുങ്ങളില്ലാതെ അങ്ങയുടെ മുമ്പാകെ കരയുന്ന മക്കളെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും സാമ്പത്തിക പ്രതിസന്ധി മൂലം കഷ്ടപ്പെടുന്ന വലയുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെ പ്രത്യേകം കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയെ ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ വീണ്ടും സമർപ്പിക്കുന്നു. അവിടെ നടത്തണമേ. നേതൃത്വം നൽകുന്ന പരിശുദ്ധ ബാവാതിരുമേനി ഓർക്കുന്നു. ആ കരങ്ങൾക്ക് ശക്തി നൽകണമേ. എല്ലാ തിരുമേനിമാരെയും ഭദ്രാസനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും ഇതിനെ ശുശ്രൂഷിക്കാൻ അവിടെ നിയോഗിച്ച അഭിയെന്ന തിരുമേനി ഓർക്കുന്നു. അവിടുത്തെ ഇരുകരങ്ങളിൽ പൊതിഞ്ഞ് നിന്റെ ദാസനെ നയിക്കണമേ, നടത്തണമേ. ഈ ഭദ്രാസനത്തിന്റെ ഓരോ മക്കളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ശുശ്രൂഷിക്കത്തക്കവണ്ണം അവിടുന്ന് ശക്തീകരിക്കണമേ. നല്ല ആരോഗ്യവും ബലവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. സഭയുടെ ആത്മീക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളുടെയും അവിടെ സേവനം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലവും സാംക്രമിക രോഗവും മൂലവും തീവ്രവാദവും മൂലവും പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടമേ വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. കൂടുതൽ ശോഭയായി വളരുവാൻ സഹായിക്കണമേ. നേതൃത്വം നൽകുന്ന എല്ലാവരെയും വാഴ്ത്തണമേ. ഒരിക്കൽ കൂടി രോഗത്തിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാവരെ ഓർക്കുന്നു. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗ ഊർഷമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്ഥാവേ, ഞങ്ങളെല്ലാവരുടെ കൂടെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ കൂടെയും പ്രത്യേകിച്ച് ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്ന പ്രിയ സഹോദരങ്ങൾ എല്ലാവരുടെ കൂടെയും ഈ കൂടി വരവിനോടും ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവരുടെ കൂടെയും പ്ലാറ്റ്ഫോം അധികമായി സഹായിക്കുന്ന എല്ലാവരുടെ കൂടെയും ഇതിന് നല്ല സന്ദേശം നൽകിയ പ്രിയ ആചാര്യ സുരേഷനോടുകൂടി ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവരോടു കൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
ധന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് എപ്പോഴും ഇതിന് വളരെ ആത്മീയ ഊർജ്ജമായി നേതൃത്വം നൽകുന്ന അഭിനന്ദനത്തിന് മനസ്സോടുള്ള സ്നേഹം കൃത്യമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു പ്രസംഗം നൽകി നമ്മൾ അനുഗ്രഹിച്ച പ്രത്യേകിച്ച് സ്തേഫാനോസിന്റെ ജീവിതത്തിന്റെ വളരെ ആത്മീയ തലത്തിൽ അദ്ദേഹം നടത്തിയ ശുശ്രൂഷയുടെ ഒക്കെ മഹത്വം ദർശിക്കത്തക്കവണ്ണം നമുക്ക് നല്ല അറിവ് പകർന്നുവെന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം, സമ്മാനത്തിനുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന വന്നി മാമനച്ചൻ, ഡോക്ടർ വി സി വരസച്ചൻ, ഐ സി പി പ്രകാശച്ചൻ, സക്കറിയ റബ്ബാച്ചൻ എല്ലാവരോടും ഇപ്പോഴത്തെ ദിവസം സഹായിക്കുന്ന എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇതിന്റെ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹവും നന്ദി അറിയിക്കുകയും ചെയ്തു. ബൈബിൾ വായിച്ച മറിയാമ്പ്യാന്തി, അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത മനോജ്, അല്പാധികമായ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോട് സ്നേഹം അറിയിക്കട്ടെ. എന്നിട്ട് കാര്യം കൂടെ അർക്കിപ്പിക്കുന്നത്, ഞാന് ദയവായിട്ട് നമുക്ക് ഈ വാട്സപ്പിൽ ഇപ്പം കുറെ ആളുകളുടെ നമ്പറുകൾ, ഈ നമ്മുടെ ഈ സൂപോറ പ്രയർ എന്നൊരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് കണ്ട് 10, 50, 60 ആളുകളുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾക്ക് ആർക്കെങ്കിലും ഈ ഗ്രൂപ്പില് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചു പറയുകയും നമ്പർ തരികയും ചെയ്യാൻ നിങ്ങളുടെ നമ്പർ ഞാൻ ആഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു നമ്പർ ഞാൻ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം. നമുക്കറിയാമല്ലോ നമ്മളിപ്പം ഈ പ്രാർത്ഥന അറിയാമെന്നിട്ട് മറന്നു പോകുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. ആ സമയത്ത് നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആർക്കെങ്കിലും അത് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. കഴിവതും നമുക്കറിയാവുന്ന നമ്മുടെ പള്ളികളിലെ എല്ലാ പള്ളികളിൽ നിന്നും ഉള്ള ആരെങ്കിലുമൊക്കെ ഇതിലുണ്ടെന്ന് എന്റെ ബോധ്യം. അപ്പം നമ്മൾ ഈ ഞാൻ ഈ ഓരോ ബുധനാഴ്ചയും രാവിലെ നമ്മുടെ ശുശ്രൂഷ തുടങ്ങുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് ഞാൻ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുമ്പോൾ നിങ്ങൾ മറ്റ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഷെയർ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ അവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ പള്ളികളിലെ ഗ്രൂപ്പുകളിൽ നല്ലതായിരിക്കും. ഈ വാട്സപ്പിൽ വേണ്ടാത്ത മറ്റ് മെസ്സേജൊക്കെ കേൾക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ്. നമ്മുടെ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ അഫീന തിരുമനസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശുശ്രൂഷയുടെ ഭാഗമായി തീരുക എന്നുള്ളത് അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വളരെ വിനയത്തോടെ ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലുമൊക്കെ പാട്ട് പാടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കുന്നത് എന്നോട് രണ്ടു പേരൊക്കെ തനിയെ ഇരുന്ന് പാടുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ ചേർന്ന് പാടുക കൂടുതൽ സന്തോഷമായിരിക്കും. ഇപ്പൊ അങ്ങനെ ഒന്ന് രണ്ടാളുകളൊക്കെ പാടുന്നുണ്ട്, അത് കേൾക്കാൻ വളരെ ഹൃദ്യമാണ്. അത് പല ആളുകളും പലയിടത്തും തന്നെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഏതെങ്കിലും ഭവനങ്ങൾ അടുത്തുള്ളവർ ചേർന്നിരുന്നൊക്കെ പാടുകയാണെങ്കിൽ സന്തോഷമാണ്. നിങ്ങൾ എന്നെ അറിയിക്കുകയാണെങ്കിൽ, പക്ഷെ തൊട്ട് തലേന്ന് അറിയിക്കുകയാണെങ്കിൽ ഞാൻ പിറ്റേന്ന് പാടാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തരാം. ഇങ്ങനെ ഒന്നിട്ട് കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മുടെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.